VCD നമ്പർ 642, കെസറ്റ് നമ്പർ 1128, AKF, മുരളി തീയതി 4/8/67, വ്യാഖ്യാന തീയതി 1/4/2007.
ഛോട്ടാ സാ രാത്രി ക്ലാസ് 4 അഗസ്റ്റ് 1967.
ചെറിയ രാത്രി ക്ലാസ് ആയിരുന്നു 4 അഗസ്റ്റ് 1967.
ബച്ചെ ലഡായി കെ മൈദാൻ മേ ഹോ. कैसे लड़ाई है? तुम बच्चे लड़ाई के मैदान में हो. कैसे लड़ाई है? माया रावण से लड़ाई है.
നിങ്ങൾ കുട്ടികൾ യുദ്ധത്തിന്റെ മൈതാനത്തിലാണ്. ഏതിനോടാണ് യുദ്ധം? ആരോ പറഞ്ഞു മായയോട്.
रावण संप्रदाय से लड़ाई है.
रावण संप्रदाय तोड़ानो युद्धम.
राम संप्रदाय की रावण संप्रदाय से लड़ाई है.
राम संप्रदाय तिने रावण संप्रदाय तोड़ानो युद्धम.
तो लड़ाई किसके साथ है?
അപ്പോൾ യുദ്ധം ആരുടെ കൂടെയാണ്?
മായാവി പ്രവൃത്തിയോ സേ ഔർ മായാ കെ ഹോൾ സോൾ പൂരേ പരിവാർ സേ.
മായയോട്, മായാവി പ്രവൃത്തികളോട്, പിന്നെ മായയുടെ ഹോൾസെയിൽ ആയിട്ടുള്ള മുഴുവൻ പരിവാരത്തോടും.
മായ രാവണ കഹാ ജാതാ ഹേ നാ.
മായ രാവണൻ എന്നല്ലേ പറയപ്പെടുന്നത്? രാവണന് എത്ര തലയാണുള്ളത്? 10 തലയാണുള്ളത്.
രാമന്
ഒരു തലയാണ് കാണിക്കുന്നത്. രാമന് ഒരു തല കാണിക്കുന്നു, പിന്നെ രാവണന് 10 തല കാണിക്കുന്നു. എന്തെങ്കിലും
കാരണമുണ്ടാകും.
എന്ത് കാരണമാണ് രാമന് ഒരു തലയും രാവണന് 10 തലയും കാണിക്കാൻ?
राम एक मत है. मत माना बुद्धि.
राम ने ഒരു തലയാണുള്ളത്. മത് എന്നാൽ ബുദ്ധി.
शीश में से ही बुद्धि होती है.
തലയിൽ തന്നെയാണ് ബുദ്ധിയും ഇരിക്കുന്നത്.
रावण के 10 शीश അർത്ഥാത് 10 പ്രകാര കി ബുദ്ധി.
രാവണന് 10 തല അർത്ഥം 10 പ്രകാരത്തിലുള്ള ബുദ്ധി.
ഏക ഏക ബാത് കഹേഗ, ദൂസരി ദൂസരി ബാത് കഹേഗ, തീസരി തീസരി ബാത് കഹേഗ, 10 ഔർ 20 പ്രകാര കി ബാത് ആതി രഹേംഗി.
ഒരാൾ ഒരു കാര്യം പറയും, മറ്റൊരാൾ മറ്റു കാര്യം പറയും, മൂന്നാമതൊരാൾ വേറൊരു കാര്യം പറയും. അങ്ങനെ 10-20 പ്രകാരത്തിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സത്യം ഒന്നേ ഉണ്ടാകുള്ളൂ, അല്ല അനേകം ഉണ്ടാകുമോ? സത്യമാണെങ്കിലോ ഒന്നേ ഉണ്ടാകുള്ളൂ.
അംഗ്രേജ് ലോക് ഭീ കഹതേ ഹൈ ഗോഡ് ഈസ് എ ട്രൂത്ത്.
ഇംഗ്ലീഷുകാരും പറയുന്നു ഗോഡ് ഈസ് ട്രൂത്ത് എന്ന്.
ജോ സത്യ ഏക ഹോതാ ഹൈ വോഹി ഭഗവാൻ ഹൈ.
ഏത് സത്യമാണോ ഒന്നേ ഉള്ളത്, അത് തന്നെയാണ് ഭഗവാൻ. സിഖുകാർ പറയുന്നു എസിബി സത്ത്, ഹോസിബി സത്ത് എന്ന്. അർത്ഥം ഏതുപോലെ ഗീതയിൽ പറഞ്ഞിരിക്കുന്നു സത്യത്തിന് ഒരിക്കലും വിനാശം ഉണ്ടാകില്ല എന്ന്.
आज भी सत्य है, भविष्य में भी सत्य रहेगा और पास्ट में भी सत्य ही था।
ഇന്നും സത്യമാണ്, ഭാവിയിലും സത്യമായിരിക്കും, പാസ്റ്റിലും സത്യമായിരുന്നു. പിന്നെ അസത്യഖണ്ഡം എവിടെ നിന്നാണ് വന്നത്? ഈ അസത്യമായ കലഹ കലശയുഗത്തിന്റെ ലോകം എവിടെ നിന്നും വന്നു? അസത്യഖണ്ഡമായ ലോകമാണെങ്കിലും
पहले नहीं थी,
मुन्ने आयरनिल्ला,
पहले सत्ययुग में सत्य ही था,
मुन्ने सत्ययुगतिल सत्य मात्रम आयरनु उंडायरनद।
दुनिया की हर चीज सतो प्रधान सतो सामान्य रजो और तमो होती है।
मुन्ने ലോകത്തിലെ ഓരോ വസ്തുവും സദോ പ്രധാനം സദോ സാമാന്യം രജോ പിന്നെ തമോ പ്രധാനമാകുന്നു।
तामसी हो जाती है तो दुखदाई हो जाती है। और सात्विक सतो प्रधान होती है तो सुखदाई होती है।
तामसी ആകുമ്പോൾ അത് ദുഃഖം തരുന്നതായി മാറുന്നു, പിന്നെ സാത്വിക സതോ പ്രധാനമായിരിക്കുമ്പോൾ സുഖം തരുന്നതുമായിരിക്കുന്നു।
चाहे मनुष्य हो चाहे दुकान हो चाहे मकान हो, पहले सतो प्रधान सुखदाई और बाद में तमो प्रधान दुखदाई।
അത് മനുഷ്യരായാലും കച്ചവടമായാലും കെട്ടിടമായാലും മുന്നേ സദോപ്രധാന സുഖം തരുന്നതാകുന്നു, പിന്നീട് ശേഷം തമോപ്രധാന ദുഃഖം തരുന്നതായി മാറുന്നു. ഈ ലോകവും കൂടി സത്യയുഗത്തിൽ 100% സത്യമായിരുന്നു.
तो 100% दुखदाई होती है।
എപ്പോഴാണോ ഈ ലോകം തമോപ്രധാനമാകുന്നത്, അപ്പോൾ 100% ദുഃഖം തരുന്നതായി മാറുന്നു.
परंतु 100% दुखदाई दुनिया में सत्य नष्ट नहीं होता, प्राय लोप होता है।
പക്ഷേ 100% ദുഃഖം തരുന്ന ലോകത്തിൽ സത്യം നഷ്ടമാകുന്നില്ല, പ്രായ ലോപമാകുന്നു.
जैसे हिंदू धर्म के लिए कहते हैं प्राय लोप होता है, और धर्मों के लिए कहते हैं प्राय लोप नहीं है।
ഏതുപോലെ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പറയുന്നു പ്രായലോപമായെന്ന്, മറ്റു ധർമ്മങ്ങൾക്ക് വേണ്ടി പ്രായലോപം എന്ന് പറയുന്നില്ല.
ക്രിസ്ത്യൻസ് ദുനിയാ കി കിത്നി ബഡി ആബാദി മേ ഫൈലെ ഹുവേ
ക്രിസ്ത്യൻസ് ലോകത്തിൽ എത്ര വലിയ സംഖ്യയിൽ വ്യാപിച്ചിരിക്കുന്നു, അപ്പോഴെന്താ പ്രായലോപമായി എന്ന് പറയുമോ?
മുസൽമാൻ ദുനിയാ കെ സാരേ ഹി ഖണ്ഡോ മേ ഛാ ഗയേ ഥേ, തോ പ്രായലോപ് തോഡേ ഹി കഹേംഗേ.
മുസ്ലിങ്ങൾ ലോകത്തിന്റെ മുഴുവൻ ധർമ്മഖണ്ഡത്തിലും പടർന്നിരിക്കുന്നു, അപ്പോഴെന്താ അതിനെ പ്രായലോപം എന്ന് പറയുമോ? ദേവീ ദേവത സനാതന ധർമ്മത്തിനു വേണ്ടി പറയുന്നു പ്രായലോപമെന്ന്. ദേവതുല്യ ആത്മാക്കളെ കാണാൻ സാധിക്കുന്നില്ല. ആരുടെ ജോലിയാണോ പേരിന്റെ ആധാരത്തിൽ കൊടുക്കുന്നവർ
दुख नहीं देते,
മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്നു ദുഃഖം കൊടുക്കുന്നില്ല.
ये दुखदाई दुनिया जो आज संसार में देखने में आ रही है, ये रावण की बनाई हुई 10 सिरों वाली दुनिया है, 10 मतों से बनाई हुई दुनिया है.
ഇന്ന് ദുഃഖം തരുന്ന ലോകം ഏതാണോ മുഴുവൻ ലോകത്തിലും കാണാൻ സാധിക്കുന്നത്, ഇത് രാവണൻ ഉണ്ടാക്കിയ 10 തലയുടെ ലോകമാണ്, 10 മതങ്ങളിലൂടെ ഉണ്ടാക്കിയ ലോകമാണ്.
ഏതാണ്
ആ 10 മതം? ഏതെങ്കിലും 10 മതം ഉണ്ടായിരിക്കില്ലേ?
ഉന ദസ മതം കി ശുരുആത് കർനേ വാലേ തോ കോയി ഹോംഗേ
ആ പത്ത് മതത്തിന് ആരംഭം കൊടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടാവില്ലേ
ഹിന്ദു ധർമ്മം മേ കേതേ ഹേ ശാസ്ത്രോ മേ ലിഖാ ഹേ കി ഭഗവാൻ കേ ദസ അവതാർ ഹുവേ
ഹിന്ദു ധർമ്മത്തിൽ പറയുന്നു, ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്നു ഭഗവാന്റെ ദശാവതാരമുണ്ടെന്ന്.
ദശാവതാർ പ്രസിദ്ധ ഹേ. ഉൻമേ ദോ അവതാർ മനുഷ്യോ കേ ദിഖായേ ഹേ. മനുഷ്യ കേ വേഷ മേ രാമ കാ അവതാർ ഔർ കൃഷ്ണ കാ അവതാർ ഔർ ബാക്കി സബ് അവതാർ ജാനവരോ കെ ദിഖായി ദിയേ.
ദശാവതാരം പ്രസിദ്ധമാണ്. അതിൽ രണ്ടവതാരം മനുഷ്യന്റേതായി കാണിക്കുന്നു. മനുഷ്യവേഷത്തിൽ രാമന്റെ അവതാരവും കൃഷ്ണന്റെ അവതാരവും, പിന്നെ ബാക്കി എല്ലാ അവതാരങ്ങളും മൃഗങ്ങളുടേതായി കാണിക്കുന്നു. കൂർമാവതാരം, മത്സ്യാവതാരം, കുതിരയുടെ അവതാരം, നരസിംഹ അവതാരം മുതലായവ.
ये जो दस अवतार दिखाए हुए हैं, इनके फॉलोअर्स भी रहे होंगे.
അപ്പോൾ ഏതാണോ പത്ത് അവതാരത്തെ കാണിച്ചിരിക്കുന്നത്, അവരുടെ ഫോളോവേഴ്സും കൂടി ഉണ്ടായിരിക്കും.
ഹിന്ദുവോ മേ തോ മാന്യതാ ഹേ കി മനുഷ്യ 84 ലാഖ് യോനിയോ മേ ഭ്രമണ കർതാ ഹേ.
ഹിന്ദുക്കളിലാണെങ്കിലോ മാന്യതയുണ്ട്, അതായത് മനുഷ്യൻ 84 യോനിയിൽ ഭ്രമണം ചെയ്യുന്നു എന്ന്.
ഭഗവാൻ അനേക പ്രകാര യോനിയോ മേ ശരീർ ധാരണ കർക്കെ ആതാ ഹോഗാ.
ഭഗവാൻ എന്താ അനേക പ്രകാര യോനി ധാരണ ചെയ്തു വരുമോ?
യാ മനുഷ്യ രൂപ മേ ആതാ ഹോഗാ.
അല്ല, മനുഷ്യരൂപത്തിൽ വരുമോ?
മനുഷ്യമേ മൻ ഹോതാ ഹേ ബുദ്ധി ഹോതി ഹേ.
മനുഷ്യനിൽ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്.
മനബുദ്ധി പ്രധാന ഹോതാ ഹേ.
മനബുദ്ധി പ്രധാനമാണ്.
ഭഗവാൻ ആതാ ഹേ തോ ഗ്യാൻ സുനാതാ ഹേ.
ഭഗവാൻ വരുന്നു, അപ്പോൾ ജ്ഞാനം കേൾപ്പിക്കുന്നു.
ज्ञान का सागर कहा जाता है.
ज्ञानത്തിന്റെ സാഗരൻ എന്നാണ് പറയുന്നത്.
जानवरों के रूप में आकर के ज्ञान सुनाता होगा क्या?
മൃഗങ്ങളുടെ രൂപത്തിൽ വന്ന് ജ്ഞാനം കേൾപ്പിക്കുന്നുണ്ടാകുമോ?
नहीं, भगवान तो मनुष्य वेश में ही आता है, मनुष्यों को ही सुनाता है.
ഇല്ല, ഭഗവാൻ ആണെങ്കിലോ മനുഷ്യവേഷത്തിൽ തന്നെയാണ് വരുന്നത്, മനുഷ്യരെ തന്നെയാണ് കേൾപ്പിക്കുന്നത്.
മനുഷ്യനെ കഹാ ജാതാ ഹേ ജോ മനൻ ചിന്തൻ മന്ഥന കർനേ വാലേ മന കാ ഉപയോഗ കർനേ വാലേ ഹോതേ.
മനുഷ്യരെന്ന് അവരെയാണ് പറയുന്നത്. ആരാണോ മനന ചിന്തനം ചെയ്യുന്നവൻ, മനസ്സിനെ ഉപയോഗിക്കുന്നവൻ, അവരെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇനി ആരാണോ മനസ്സിനെ ഉപയോഗിക്കാത്തത്, മനസ്സുണ്ട്, പക്ഷേ അങ്ങനെയല്ല മനസ്സില്ല എന്ന്. പക്ഷേ അവർ മനസ്സിനെ ഉപയോഗിക്കുന്നില്ല, അവരാണ് ഏതുപോലെ മൃഗം.
ചിന്ത
ചിന്തനം ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല, അതായത് നമ്മൾ ഏത് കർമ്മമാണോ ചെയ്യുന്നത് അതിന്റെ പരിണാമം എന്തായിരിക്കും.
ഈ ദുനിയ കൈസേ ചൽതി ഹേ ഇസ്കാ രചയിതാ കൗൻ ഹേ.
ഈ ലോകം എങ്ങനെയാണ് നടക്കുന്നത്, ഇതിന്റെ രചയിതാവ് ആരാണ്?
ഈ കൈസേ വെറൈറ്റി രചന ഹേ.
ഇത് എങ്ങനത്തെ വെറൈറ്റി രചനയാണ്?
इन बातों में बुद्धि चलती नहीं.
ഈ കാര്യങ്ങളിലൊന്നും ബുദ്ധി ചലിക്കുന്നില്ല.
फिर काहे में बुद्धि चलती है? जैसे जानवर होता है, അപ്പനെ തനിക്കേ പോഷണമേ ഈ ബുദ്ധി ജാതി
ഏതിലാണ് ബുദ്ധി പോകുന്നത്? ഏതുപോലെ മൃഗമുണ്ട് തന്റെ ശരീരത്തിന്റെ പോഷണത്തിന് വേണ്ടിയാണ് ബുദ്ധി പോകുന്നത്. ശരീരം എന്നാൽ ദേഹം. ദേഹബോധത്തിൽ തന്നെ മുഴുവൻ ബുദ്ധിയും പോകുന്നു. ദേഹത്തിന്റെ പോഷണത്തിൽ തന്നെ നിരന്തരം ഇരിക്കുന്നു ബുദ്ധി. ആത്മാവിന്റെ ചിന്തനത്തിന് വേണ്ടി ബുദ്ധി ഇരിക്കുന്നതേയില്ല. ഒന്നാകുന്നു ആത്മാ, ഒന്നാകുന്നു ദേഹം.
പഹലേ ദേഹ ഹേ യാ പഹലേ ആത്മാ ഹേ? ആത്മാ പഹലേ ഹേ ദേഹ ബാദ് മേ?
ആദ്യം ദേഹമാണോ അല്ല ആദ്യം ആത്മാവാണോ? ആദ്യം ആത്മാവാണ്, പിന്നീടാണ് ദേഹം.
യേ കൈസേ?
ഇത് എങ്ങനെ?
ബച്ചാ ജബ് ഗർഭ മേ ആതാ ഹേ, മാകെ പേറ്റ് മേ ബച്ചാ ആതാ ഹേ നാ?
കുട്ടി എപ്പോഴാണോ ഗർഭത്തിൽ വരുന്നത്, അമ്മയുടെ വയറ്റിൽ വരുന്നുണ്ടല്ലോ കുട്ടി. അപ്പോൾ ആദ്യം ദേഹമാണോ അല്ല ആദ്യം ആത്മാവാണോ വരുന്നത്? ആദ്യമാണെങ്കിലോ ദേഹമാണ് ഉണ്ടാകുന്നത്?
ഗർഭപിണ്ഡ നിർജീവ തയ്യാറോത്താ?
നിർജീവ ഗർഭപിണ്ഡം തയ്യാറാകുന്നു. ശേഷമാണ് അതിൽ ആത്മാവ് വരുന്നത്. അപ്പോൾ ഈ കാര്യം അസത്യമായി. ആരോ പറഞ്ഞു ആത്മാവ് തന്റെ സങ്കല്പത്തിലൂടെ തന്റെ രചന ചെയ്യുന്നു എന്ന്?
മനുഷ്യ ശരീരം ഛോടത്താ ഹേ, ശരീരം ഛോടനെ സേ ചാർ മഹീനെ പെഹലെ ഹി ഉസ്കാ ഗർഭ മാകെ പേറ്റ് മേ തയ്യാർ ഹോതാ ഹേ.
അതെ, ഏതൊക്കെ മനുഷ്യർ ശരീരം ഉപേക്ഷിക്കുന്നുവോ, ശരീരം വിടുന്നുവോ, ശരീരം വിട്ടതിനു ശേഷം 4 മാസത്തിന് മുന്നേ അവരുടെ ഗർഭം അമ്മയുടെ വയറ്റിൽ തയ്യാറാക്കുന്നു.
മന ആത്മാക്കെ സങ്കല്പോ വികല്പോ വൈബ്രേഷൻ കെ ആധാർ പർ
അർത്ഥം ആത്മാവിന്റെ സങ്കല്പ വികൽപ്പങ്ങളുടെ വൈബ്രേഷന്റെ ആധാരത്തിൽ ആ ഗർഭപിണ്ഡം മറ്റൊരു അമ്മയുടെ വയറ്റിൽ തയ്യാറാകുന്നു.
അഗർ കാണ പേദാ ഹോക അന്ധാ പേദാ ഹോന ഹോക തോ ഉസ്കെ വൈബ്രേഷൻ കെ ആധാർ പർ ബച്ചാ അന്ധാ പേദാ ഹോതാ.
ഇനി ആരെങ്കിലും ബധിരനായിട്ട് ജനിക്കണം, അന്ധനായിട്ട് ജനിക്കണം, അപ്പോൾ അവരുടെ വൈബ്രേഷന്റെ ആധാരത്തിൽ ആ കുട്ടി അന്ധനായിട്ട് ജനിക്കുന്നു.
കോയി ലൂലാ ലംഗഡാ പേദാ ഹോതാ, കോയി കുരൂപ പേദാ ഹോതാ, കോയി ബഹുത് സുന്ദർ പേദാ ഹോതാ.
ചിലർ കൈയില്ലാത്തവനും അതുപോലെ മുടന്തനുമായി ജനിക്കുന്നു, ചിലർ വികൃതമായി ജനിക്കുന്നു, ചിലരാണെങ്കിലോ വളരെ സുന്ദരമായിട്ടും ജനിക്കുന്നു. അപ്പോൾ ഏത് ഗർഭപിണ്ഡമാണോ തയ്യാറാകുന്നത്, അപ്പോൾ ആ ഗർഭപിണ്ഡമാണോ ആദ്യം ഉണ്ടാകുന്നത് അല്ല ആത്മാവാണോ ആദ്യം ഉണ്ടാകുന്നത്? ആത്മാവാണ് മുന്നേ ഉണ്ടാകുന്നത്. ആ ആത്മാവിന് പഴയ ശരീരമുണ്ടെങ്കിലും 4 മാസത്തിന് മുന്നേ, പക്ഷേ ആ ശരീരം ജർജരീഭൂതമായി ജീർണിച്ചു പോയി.
उस 5 तत्वों के पुतले के साथ आत्मा का हिसाब किताब पूरा होने वाला है.
ആ ശരീരത്തിന്റെ കൂടെ ആ 5 തത്വത്തിന്റെ പ്രതിമയുടെ കൂടെ ആത്മാവിന്റെ കണക്കുകൾ പൂർണ്ണമാകാൻ പോവുകയാണ്.
वो शरीर छोड़ देती है आत्मा और 4 महीने के बाद उस निर्जीव गर्भ पिंड में आत्मा प्रवेश कर जाती है.
ആ ആത്മാവ് ശരീരം വിടുകയാണ്, പിന്നെ 4 മാസത്തിന് ശേഷം ആ നിർജീവ ഗർഭപിണ്ഡത്തിൽ ആത്മ പ്രവേശിക്കുന്നു.
आत्मा है मुख्य और जड़ शरीर है रचना।
അപ്പോൾ ആത്മാവാണ് മുഖ്യമായിട്ടുള്ളത്, പിന്നെ ഈ ജഡശരീരം രചനയാകുന്നു. ആത്മാവ് രചയിതാവാണ്.
ഈ ശരീർ രൂപി ജോ വൃക്ഷ ഹേ ഇസ്കാ ബാപ് കോൺ ഹേ ഇസ് ശരീർ രൂപി വൃക്ഷ കോ ബനാനേ വാലാ കോൺ ഹേ ആത്മാ.
ഈ ശരീരരൂപി ഏതാണോ വൃക്ഷം, ഇതിന്റെ അച്ഛൻ ആരാണ്? ഈ ശരീരരൂപി വൃക്ഷത്തെ ഉണ്ടാക്കുന്നവൻ ആരാണ്? ആത്മാവാണ്. ആത്മാവാകുന്നു ബീജം.
कोई कहे कि ये आम का वृक्ष खड़ा हुआ है, इसका बाप कौन है?
ആരെങ്കിലും ചോദിക്കുന്നു, ഇവിടെ ഈ മാവ് നിൽക്കുന്നു, ഇതിന്റെ അച്ഛൻ ആരാണ്?
आम का बीज,
മാമ്പഴത്തിന്റെ ബീജമാണ്.
तो बीज है आत्मा और शरीर है, शरीर है उसकी रचना.
അപ്പോൾ ബീജമാണ് ആത്മാവ്, പിന്നെ ശരീരമോ? ശരീരമാണ് അതിന്റെ രചന.
अब आत्मा के ऊपर ज्यादा ध्यान देना चाहिए या रचना के ऊपर ज्यादा ध्यान देना चाहिए?
അപ്പോൾ ആത്മാവിന്റെ മുകളിലാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, അല്ല രചനയുടെ മുകളിലാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്? അല്ല രണ്ടിന്റെ മുകളിലും ശ്രദ്ധ കൊടുക്കണമോ? ഇന്നത്തെ ലോകം ഏതിന്റെ മുകളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്?
कोई से पूछो आप कौन है तो कहेंगे हम मास्टर हैं, डॉक्टर हैं, इंजीनियर हैं, वकील हैं, जज हैं, मिनिस्टर हैं।
आरो പറഞ്ഞു ശരീരത്തിനെ രജനിയുടെ മുകളിൽ. ഇനി ആരോടെങ്കിലും ചോദിക്കൂ താങ്കൾ ആരാണ്, അപ്പോൾ പറയും ഞങ്ങൾ മാസ്റ്റർ ആണ്, ഡോക്ടർ ആണ്, ഇഞ്ചിനീയർ ആണ്, വക്കീലാണ്, ജഡ്ജ് ആണ്, മിനിസ്റ്റർ ആണ്. ഇനി അവരോട് ചോദിക്കൂ, താങ്കൾ എപ്പോഴാണോ ജനിച്ചത്, അപ്പോൾ ഇതൊക്കെ ആയിരുന്നുവോ? അപ്പോൾ അവർ എന്താണോ പറഞ്ഞത്, അത് ദേഹാഭിമാനത്തിൽ വന്ന് പറഞ്ഞതാണോ, അല്ല തന്നെ ആത്മാവാണെന്ന് മനസ്സിലാക്കിയാണോ പറഞ്ഞത്? ദേഹബോധത്തിൽ വന്നാണ് പറഞ്ഞത്, മനസ്സിലാക്കുന്നു ഞങ്ങൾ ദേഹമാണെന്ന്. ഈ പ്രയോറിറ്റി ഇന്നത്തെ ലോകത്തിൽ ദേഹത്തിനാണ് നൽകുന്നത്.
ഭഗവാൻ ബാപ്പ് ജബ് ആത്തേ ഹേ ഇസ് സൃഷ്ടി കോ സുധാരനേ കേ ലിയേ കലിയുഗ് കോ സത്യുഗ് ബനാനേ കേ ലിയേ ആത്തേ ഹേ ജൂത് ഖണ്ഡ് കി ദുനിയ കോ സച്ച് ഖണ്ഡ് കി ദുനിയ ബനാനേ കേ ലിയേ ആത്തേ ഹേ തോ ബതാതേ ഹേ തും ദേഹ നഹീ ഹോ.
ഭഗവാൻ ബാപ്പ് എപ്പോഴാണോ വരുന്നത് ഈ സൃഷ്ടിയെ പരിവർത്തനം ചെയ്യുന്നതിനു വേണ്ടി, കലിയുഗത്തിനെ സത്യുഗമാക്കുന്നതിനു വേണ്ടി വരുന്നത്, അസത്യ ലോകത്തിനെ സത്യകണ്ഠ ലോകമാക്കുന്നതിനു വേണ്ടി വരുന്നത്, അപ്പോൾ പറയുന്നു നിങ്ങൾ ദേഹമല്ല എന്ന്. ദേഹമാണെങ്കിലോ അഞ്ച് തത്വത്തിന്റെ പ്രതിമയാണ്, അഞ്ച് തത്വം ജഡമാണ്.
പൃഥ്വി ജല വായു അഗ്നി ആകാശ് और इन पांच तत्वों से बने पुतले को चलाने वाली आत्मा चैतन्य है, और वो चैतन्य आत्मा जो है वो ज्योति बिंदु है, स्टार मिसल है.
പൃഥ്വി, ജലം, വായു, അഗ്നി, ആകാശം, പിന്നെ ഈ അഞ്ച് തത്വങ്ങൾ കൊണ്ടുണ്ടാക്കിയ പ്രതിമയുണ്ടല്ലോ, പ്രതിമയെ ചലിപ്പിക്കുന്ന ആത്മാവ് ചൈതന്യമാണ്. പിന്നെ ആ ചൈതന്യ ആത്മാവ് ഏതാണോ അത് ജ്യോതിബിന്ദുവാണ്. നക്ഷത്രത്തിന് സമാനമാണ്. അതാണെങ്കിലോ ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്. അത് ജഡമാണ്. പിന്നെ നിങ്ങളാണെങ്കിലോ ഈ ഭൂമിയിലെ ചൈതന്യ നക്ഷത്രങ്ങളാണ്.
ചൈതന്യ സിതാരേ ഹോ തുമ്മേ സേ കോയി തോ സൂര്യ കേ രൂപ മേ പാട്ട് ബജാനേ വാലാ ഹേ.
നിങ്ങൾ ഏതാണോ ചൈതന്യ നക്ഷത്രങ്ങൾ, നിങ്ങളിൽ ആരോ ഒരാൾ സൂര്യന്റെ രൂപത്തിൽ പാട്ട് ചെയ്യുന്നവരുമുണ്ട്. ചിലർ ചന്ദ്രമയുടെ രൂപത്തിൽ പാട്ട് ചെയ്യുന്നവരുമുണ്ട്. ചിലർ ബുദ്ധന്റെ രൂപത്തിൽ പാട്ട് ചെയ്യുന്നവരുണ്ട്. ചിലത് സോമന്റെ രൂപത്തിൽ, ചിലത് മംഗളന്റെ രൂപത്തിൽ. ചിലർ സപ്ത ഋഷികളുടെ രൂപത്തിൽ പാട്ട് ചെയ്യുന്ന ആത്മാക്കളാണ്. പക്ഷേ നിങ്ങൾ തന്റെ ഒറിജിനൽ രൂപത്തെ മറന്നു പോയിരിക്കുന്നു. ഞാൻ വന്ന് നിങ്ങൾക്ക് സ്മൃതി നൽകുകയാണ്. അതായത് നിങ്ങൾ ഏത് തരത്തിലുള്ള പാട്ടുധാരി ആത്മാവാണെന്ന്, അതേപോലെ നിങ്ങളുടെ പാട്ട് എന്താണെന്ന്. ഏതാണോ ഗീതയിൽ അർജുനനോട് പറഞ്ഞത്, അല്ലയോ അർജുന, നീ നിന്റെ ജന്മത്തെ പറ്റി അറിയുന്നില്ല, ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ അങ്ങനെയല്ല, ഭഗവാൻ ഈ സൃഷ്ടിയിൽ വന്ന് ഏതൊക്കെ ഈ ലോകത്തിലെ 500-700 കോടി മനുഷ്യാത്മാക്കളുണ്ടോ ആ എല്ലാ മനുഷ്യ ആത്മാക്കൾക്കും ഓരോരുത്തരുടെയും അനേക ജന്മത്തിന്റെ പാട്ടിരുന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്ന്. ഏതുപോലെ ഗണിതമുണ്ട്, ബീജഗണിതമുണ്ട്, അതിൽ പ്രക്രിയ പറഞ്ഞു തരികയാണ്. പരിക്രിയ പറഞ്ഞു തരികയാണ്. ആ പരിക്രിയയുടെ ആധാരത്തിൽ നടക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് വരും. ഇക്വേഷൻ പറഞ്ഞു തരികയാണ്. ആ ഇക്വേഷന്റെ ആധാരത്തിൽ നടക്കുകയാണെങ്കിൽ
ഭഗവാൻ സൃഷ്ടി പരാകർക്ക് ജോ മുഖ്യ മുഖ്യ പാഠധാരി ഹേ ജിനകാ സംസാര മേ ബഡി ശോഹരത് ഹേ മനുഷ്യ സൃഷ്ടി മേ ഉൻകെ മുഖ്യ പാഠധാരിയോ കെ പാഠ ബതാ ദേത ഹേ.
അതേപോലെ തന്നെ ഭഗവാൻ ഈ സൃഷ്ടിയിൽ വന്ന് ഏതൊക്കെ മുഖ്യ മുഖ്യ പാഠധാരിയുണ്ടോ, ആരുടെയാണോ ലോകത്തിൽ വലിയ വലിയ പേരുള്ളത്, പെരുമയുള്ളത് മനുഷ്യ സൃഷ്ടിയിൽ, അവരുടെ മുഖ്യ പാട്ടുധാരികളുടെ പാട്ട് പറഞ്ഞു തരുന്നു. ആരൊക്കെയാണ് മുഖ്യ പാട്ടുധാരികൾ? രണ്ട് മുഖ്യ പാട്ടുധാരികളാണ്. ഏതാണോ ഹീറോ ഹീറോയിനിന്റെ രൂപത്തിലുള്ളത്, രാമന്റെയും കൃഷ്ണന്റെയും രൂപത്തിലുള്ളത്. ഈ സൃഷ്ടി രൂപി വാഹനത്തിന്റെ രണ്ട് ചക്രങ്ങളാണ്.
ബാക്കി
ബാക്കി 8 അങ്ങനെയാണ്, പക്ഷേ മുഖ്യമല്ല.
लेकिन अपनों को मुखिया हो करके दिखा दे।
पशे तन्ने मुख्य आई कानी किन्नु
है तो पाठधारी ऐसे नहीं कि पाठधारी नहीं है, लेकिन जो भी पार्ट बजाते हैं वो उनका नंबर वार पार्ट है।
അവർ പാട്ടുധാരികളാണ്, അങ്ങനെയല്ല പാട്ടുധാരിയല്ല എന്ന്. പക്ഷേ ഏതൊക്കെ പാട്ട് ചെയ്യുന്നുവോ അത് അവരുടെ നമ്പർ വാർ പാട്ടാണ്. നമ്പർ വാർ സശക്ത പാട്ട് എന്ന് പറയും.
നമ്പർ വാർ പ്രാചീൻ കഹേംഗേ.
നമ്പർ വാർ പ്രാചീനമാണെന്ന് പറയും.
നമ്പർ വാർ श्रेष्ठ कहेंगे और नंबर वार निष्कष्ट कहेंगे।
नंबर वार श्रेष्ठ मानन परियम अदे पोले नंबर वार निकृष्ट मानन परियो।
कहते हैं राम और कृष्ण तो सतयुग त्रेता में हुए।
പറയുന്നു രാമനും കൃഷ്ണനും ആണെങ്കിലോ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഉണ്ടായിരുന്നു.
सत्युग में दिखाते हैं नारायण का राज्य था, कीर्तन गाते हैं तो कहते हे कृष्ण नारायण वासुदेव।
സത്യയുഗത്തിൽ കാണിക്കുന്നു നാരായണന്റെ രാജ്യമായിരുന്നു, കീർത്തനവും പാടുന്നു, അപ്പോൾ പറയുന്നു ഹേ കൃഷ്ണ നാരായണ വാസുദേവ എന്ന്.
മനെ കൃഷ്ണ ഓരോ നാരായണ കി ആത്മാ തോ ഏക് ഹി ഹോ ഗയി.
അർത്ഥം കൃഷ്ണന്റെയും നാരായണന്റെയും ആത്മാവ് ഒന്നു തന്നെയാണ്.
त्रेता में राम राज्य दिखाते हैं।
त्रेता युगत्ति रामंडे राज्य कहानी किन्नो।
और द्वापर तो है ही द्वैत फैलाने वाला युग। दो दो मते हो जाती हैं।
पिन्ने द्वापर युग मानेंगिलो द्वैतम व्यापिपी किन्नो युग मान। रेंड रेंड मतंगल आई तीरनो।
जब से इस दुनिया में दो दो मते होती हैं।
എപ്പോഴൊക്കെ എപ്പോഴാണോ ഈ ലോകത്തിൽ രണ്ട് മതങ്ങൾ ഉണ്ടാകുന്നത്, അപ്പോൾ മുതലാണ് ഈ ദ്വാപുരം വരുന്നത്. എങ്ങനത്തെ പുരി? ദ്വാപുരം, ഓരോ കാര്യത്തിലും ദ്വൈതവാദം, എല്ലാ കാര്യത്തിലും ദ്വൈതവാദം.
भगवान आकर के अद्वैत दुनिया स्थापन करते हैं।
भगवान वन्न अद्वैत लोकमान स्थापिक्कुन्नत।
एक ऐसी दुनिया बनाते हैं जहाँ सारी वसुधा ही कुटुंब बन जाती है।
അങ്ങനെയുള്ള ഒരു ലോകമുണ്ടാക്കുന്നു എവിടെയാണോ മുഴുവൻ വസുദയും ഒരു കുടുംബമാകുന്നത്.
വസുദേവ കുടുംബകം ये भारत का पुराना नारा है।
वसुदेव कुटुंबकम इद भारत तिले पढ़े मुद्रावाक्य मान।
आज तो परिवार परिवार सब बट गए।
इन्ना आनेंगिलो परिवारम परिवारम एल्लाम तन्ने विभजिच कळिन्यो।
बाप बच्चे की नहीं मानता, बड़ा भाई छोटे भाइयों की नहीं मानता, छोटे भाई बड़े भाइयों की नहीं मानते।
अच्छन कुट्टियुडेद केळकुन्निल्ल, ജ്യേഷ്ഠൻ അനുജന്റെ കാര്യം കേൾക്കുന്നില്ല, അനുജൻ ജ്യേഷ്ഠന്റെയും കാര്യം കേൾക്കുന്നില്ല. ഇത് എപ്പോൾ മുതലാണ് ഉണ്ടായത്? ദ്വാപരം മുതൽ. ദ്വാപര യുഗത്തിൽ ഏതാണോ ദ്വൈതം വ്യാപിപ്പിക്കുന്നവർ വന്നത് അവരുടെ ഹിസ്റ്ററി ലോകത്തിന്റെ മുന്നിൽ ഹാജരാണ്. പിന്നെ ആരാണോ അദ്വൈത ലോകം ഉണ്ടാക്കിയത് അതിന്റെ ഹിസ്റ്ററി ആരുടെ പക്കലുമില്ല.
वो शास्त्र मनुष्यों के बनाए हुए हैं या भगवान ने बैठ बनाए?
शास्त्र उंडाकी इरिक्कुन्नेंगिलुम आ शास्त्र मनुष्य उंडाकियदानो अल्ला भगवान इरुन्नुंडाकियदानो?
मनुष्यों ने बनाई।
മനുഷ്യരാൽ ഉണ്ടാക്കിയതാണ്.
മനുഷ്യ വികാരി ബുദ്ധി ഹോത്തേ, ദേവതായെ നിർവികാരി ബുദ്ധി ഹോത്തേ. ഇസ്ലിയെ ദേവതാവും കി പൂജ കി ജാതി ഹേ, അർച്ചന കി ജാതി ഹേ, ഫൂല അർപ്പണ കിയെ ജാതി ഹേ, മന്ദിര ബനാകർ ഉനക്കെ പ്രതി ശ്രദ്ധാ വിശ്വാസ അർപ്പണ കിയ ജാതി ഹേ.
മനുഷ്യൻ വികാരി ബുദ്ധിയുള്ളവനാണ്, ദേവതമാർ നിർവികാരി ബുദ്ധിയുള്ളവനാണ്. അതുകൊണ്ട് അവരുടെ പൂജ ചെയ്തു വരുന്നു, അർച്ചന ചെയ്തു വരുന്നു, പുഷ്പം അർപ്പിക്കുന്നു, അമ്പലമുണ്ടാക്കി അവരുടെ മേൽ ശ്രദ്ധാവിശ്വാസം അർപ്പിക്കുന്നു.
മനുഷ്യ ശ്രേഷ്ഠ കാമ കർത്താ ഹേ തോ മനുഷ്യ ബൻതാ ഹേ, ഔർ മനുഷ്യ ഭ്രഷ്ട കാമ കർത്താ ഹേ തോ രാക്ഷസ ബൻ ജാതാ ഹേ.
മനുഷ്യൻ തന്നെയാണ് ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നത്, അപ്പോൾ മനുഷ്യൻ ആകുന്നു. പിന്നീട് മനുഷ്യൻ എപ്പോഴാണോ ഭ്രഷ്ടകർമ്മം ചെയ്യുന്നത്, അപ്പോൾ രാക്ഷസനാകുന്നു. മനുഷ്യനിൽ ഭഗവാൻ വരുന്നു, അപ്പോൾ അവരെ ഭഗവാൻ ഭഗവതിക്ക് തുല്യമാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ സ്വയം തന്നെ നിരാകാരനാണ്. ഏതുപോലെ ആത്മാക്കൾ നിരാകാരനാണോ അങ്ങനെ പരമാത്മാവും കൂടി നിരാകാരനാണ്. നിരാകാരന്റെ അർത്ഥം എന്താണ്? ആത്മാക്കൾ ഏതുപോലെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. ആവശ്യമില്ല ഈ കണ്ണുകൾ കൊണ്ട് ഈ ലോകത്തിലെ എല്ലാ വസ്തുവിനെയും കാണണമെന്ന്. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയാണെങ്കിൽ അംഗീകരിക്കും, ഇല്ല എങ്കിൽ അംഗീകരിക്കില്ല എന്ന്. അങ്ങനത്തെ യാതൊരു വിധ കാര്യവുമില്ല.
മലേറിയ ബുഖാർ ചർത്താ ഹേ, ഡോക്ടർ ഏക് ടീപാ ബൂന്ദ് നിക്കാൽതാ ഹേ, ഖൂൻ കാ ഔർ യന്ത്ര സേ ദേഖ്താ ഹേ തോ ഏക് ബൂന്ദ് മേ സൈക്കഡോ കീടാണു ദിഖായി പഡ്തേ.
മലേറിയ പനി വന്നു, ഡോക്ടർ ഒരു തുള്ളി രക്തം എടുക്കുകയാണ്, ആ രക്തത്തെ യന്ത്രത്തിൽ നോക്കുകയാണ്, ആ ഒരു തുള്ളി രക്തത്തിൽ കോടിക്കണക്കിന് കീടങ്ങളെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്താ, മലേറിയയുടെ കീടങ്ങൾ ഇല്ലേ? ഉണ്ട്, അപ്പോഴല്ലേ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ആത്മാവ് ഇത്രയും സൂക്ഷ്മമാണ്, അതിസൂക്ഷ്മം എന്ന് പറയൂ. തത്വമാണ്, ചൈതന്യ തത്വം ഏതാണോ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ഡോക്ടറുടെ സ്ഥൂല യന്ത്രങ്ങൾ കൊണ്ടും കാണാൻ സാധിക്കില്ല.
മനുഷ്യ ജബ് ശരീർ ഛോഡ് ദേതാ ഹേ തോ ഉസ്കി ആഖേ ദേഖനേ സേ പതാ ചൽതാ ഹേ കി ഇസ്കേ അന്ദർ ജോ പവർ തീ ജോ റോഷനി തീ വോ ആഖോ കി കഹാ ചലി ഗയി.
പക്ഷേ എപ്പോഴാണോ മനുഷ്യൻ ശരീരം വിടുന്നത്, അപ്പോൾ അവരുടെ കണ്ണു നോക്കിയാൽ അറിയാൻ സാധിക്കും ഇവരുടെ ഉള്ളിൽ ഏതാണോ ശക്തി ഉണ്ടായിരുന്നത്, ഏതാണോ പ്രകാശം ഉണ്ടായിരുന്നത്, അത് കണ്ണുകളിൽ നിന്നും എവിടെ പോയി? കണ്ണുകൾ ബട്ടണെ പോലെ എന്തുകൊണ്ടായി? നിസ്തേജമായി പോയത് എന്തുകൊണ്ടാണ്? ആ തേജസ് എവിടെ പോയി? ആ പ്രകാശം എവിടെ പോയി? അറിയാൻ സാധിക്കുന്നില്ലേ?
നാക്ക് ആഖ് കാൻ ദസ ഇന്ദ്രിയ മൗജൂദ് ഹേ सारा शरीर मौजूद है, फिर काम क्यों नहीं करता?
മൂക്കും കണ്ണും കാതും പത്ത് ഇന്ദ്രിയങ്ങളും ഹാജരാണ്, അവിടെ ഇരിക്കുന്നു, മുഴുവൻ ശരീരത്തിലും ഇരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് കർമ്മം ചെയ്യാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ടെന്നാൽ ഏതാണോ ആത്മാരൂപി പവർ ഉണ്ടായിരുന്നത് അത് പോയി.
पुराने पुराने मनीषियों ने ब्रकूटी के मध्य में बिंदु के रूप में दिखाया.
അപ്പോൾ ഏതാണോ ആത്മാരൂപി പവറിനെ പഴയ പഴയ മനീഷികൾ മഹർഷികൾ ബ്രകുടിയുടെ മധ്യത്തിൽ ബിന്ദുവിന്റെ രൂപത്തിൽ കാണിച്ചു.
ടീക്കാ ലഗാനെ കി പ്രഥാ ചലായി,
തിലകം ചാർത്തുന്ന പ്രഥ ആരംഭിച്ചു.
യേ ജ്യോതി ബിന്ദു ആത്മാ ബ്രകുടി കെ മധ്യ മേ ടിക്കി ഹുയി ഹൈ,
ഈ ജ്യോതിബിന്ദു ആത്മാവ് ബ്രകുടിയുടെ മധ്യത്തിൽ ഇരിക്കുകയാണ്.
तो उन्होंने टीका लगाने की प्रथा चला दी कि लोगों को याद रहे कि हम देह नहीं है, हम तो आत्मा है.
അപ്പോൾ അവർ ഈ തിലകം ചാർത്തുന്ന പ്രത്യ ആരംഭിച്ചു. അതായത് ലോകർക്ക് ഈ ഓർമ്മയുണ്ടാകട്ടെ, ഞങ്ങൾ ദേഹമല്ല, ഞങ്ങൾ ആത്മാവാണെന്ന്.
परंतु ये तो मनुष्यों की युक्ति थी.
പക്ഷേ ഇതാണെങ്കിലോ മനുഷ്യരുടെ യുക്തിയായിരുന്നു.
कोई टीका त्रिपुंड लगाने से थोड़े ही आत्मा याद आ जाएगी.
ഏതെങ്കിലും തിലകമോ ഭസ്മമോ ചാർത്തുന്നത് കൊണ്ട് എന്താ ആത്മാവ് ഓർമ്മ വരുമോ? ആത്മാവിന്റെ സ്മൃതി വരുന്നതിന് വേണ്ടിയാണെങ്കിലോ പ്രാക്ടീസ് ചെയ്യേണ്ടി
വരും. और आत्मा का बाप परमात्मा जो इतने सूक्ष्म है, उनको कैसे ग्रहण करे बुद्धि?
ഏതാണോ ഗീതയിൽ എഴുതിയിരിക്കുന്നത് അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ, ഈ ആത്മാവും പിന്നെ ആത്മാവിന്റെ അച്ഛൻ പരമാത്മാവും ഏതാണോ ഇത്രയും സൂക്ഷ്മമായിരിക്കുന്നത് അവരെ എങ്ങനെയാണ് ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കുക?
അഭ്യാസ് കർക്കേ
अभ्यासम चेद,
आत्मा की स्मृति करे बार बार और परमात्मा बाप के प्रैक्टिकल स्वरूप की बार बार स्मृति करे.
आत्मा विने आवर्तिच आवर्तिच स्मरिकुगा पिन्ने परमात्मा अच्छंदे प्रैक्टिकल स्वरूपते आवर्तिच आवर्तिच स्मृतिल कोंडुवरिगा.
आत्मा का प्रैक्टिकल 84 चक्र से संबंधित है.
ആത്മാവിന്റെ പ്രാക്ടിക്കൽ 84 ജന്മത്തിന്റെ ചക്രവുമായി സംബന്ധിതമാണ്.
മനുഷ്യ ജോ 84 കാ ചക്ര ലഗാതാ ഹൈ, 84 ജന്മോ മേ ആതാ ഹൈ, ചാര യുഗോ മേ. ഓ 84 ജന്മോ മേ ആത്മാ ജോ ജോ പാർട്ട് ബജാതി ഹൈ, ഉസ്സെ ആത്മാ കേ അനേക ജന്മോ കാ പാർട്ട് ക്ലിയർ ഹോ ജാതാ ഹൈ.
മനുഷ്യൻ ഏതാണ് 84 ജന്മത്തിന്റെ ചക്രം കറക്കുന്നത്, 84 ജന്മത്തിൽ വരുന്നത് 4 യുഗങ്ങളിലും, ആ 84 ജന്മത്തിലും ആത്മാവ് ഏതേതൊക്കെ പാട്ട് ചെയ്തുവോ അതിൽ ആത്മാവിന്റെ അനേക ജന്മത്തിന്റെ പാട്ട് ക്ലിയർ ആകുന്നു. ആത്മാവും ജ്യോതി ബിന്ദുവാണ്, പിന്നെ ബിന്ദു ബിന്ദു ആത്മാക്കളുടെ അച്ഛനും ജ്യോതി ബിന്ദുവാണ്.
वो ज्योति बिंदु परमात्मा बाप इन आंखों से देखने में नहीं आवेगा, कैसे देखेंगे?
आज ज्योति बिंदु परमात्मा अच्छने ई കണ്ണുകളാൽ കാണാൻ സാധിക്കില്ല. എങ്ങനെയാണ് കാണാൻ സാധിക്കുക?
जय जानो ते देव जनाई, भगवान का ज्ञान भगवान के सिवाय कोई दे नहीं सकता.
जय ही जानो ते ही जय जनाई, भगवान के ज्ञान भगवान अल्लादे वेर आर्कुं तन्ने नलगान साधी किल्ला.
अरे देवताओं की दुनिया का ज्ञान किसी के पास नहीं है.
अरे देवतमारुडे लोगतिले ज्ञानम आरुडे कईलु मिल्ला,
तो भगवान का ज्ञान कैसे होगा? भगवान जब स्वयं इस सृष्टि पर आते हैं तो आकर के ज्ञान देता है।
അപ്പോൾ ഭഗവാന്റെ ജ്ഞാനം എങ്ങനെ നൽകാൻ സാധിക്കും? ഭഗവാൻ എപ്പോഴാണോ സ്വയം ഈ സൃഷ്ടിയിൽ വരുന്നത് അപ്പോഴാണ് വന്ന് ജ്ഞാനം നൽകുന്നത്. ആത്മാക്കളുടെ ജ്ഞാനം നൽകുന്നു. ആത്മാക്കളുടെ അച്ഛൻ പരമാത്മാവ് സ്വയം പരമാത്മാവിന്റെ ജ്ഞാനം നൽകുന്നു. മുഴുവൻ സൃഷ്ടിയുടെയും ആദ്യ മധ്യ അന്ത്യത്തിന്റെയും ജ്ഞാനം നൽകുന്നു. ആരാണ് എടുക്കുന്നത്? എടുക്കുന്നത് അവരാണ്. ആരാണോ മനുവിന്റെ സന്താനം മനുഷ്യനാകുന്നത്.
മനു ബ്രഹ്മക്കു
മനു എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയാണ്.
മനൻ ചിന്തന മന്ഥന കർണേ വാല ബ്രഹ്മ ഔർ ഉസ്കി ജോ ഔലാദ് ബനേ വോ മനുഷ്യ കഹേഗേ.
മനന ചിന്തനം മഥനം ചെയ്യുന്നവൻ ബ്രഹ്മാവ്, പിന്നെ അവരുടെ ഏതാണോ സന്താനങ്ങളാകുന്നത് അവരെ മനുഷ്യൻ എന്ന് പറയുന്നു.
जिन्होंने ब्रह्मा के मुख से निकली हुई आवाज को सुना और सुनकर के जीवन में धारण किया, प्रैक्टिकल जीवन को परिवर्तित किया, वो मनुष्य बने। और मनुष्यों में उत्तम होते हैं ब्राह्मण.
ആരാണോ ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ പുറത്തു വന്ന ശബ്ദത്തെ കേട്ടത്, അതേപോലെ കേട്ടു തന്റെ ജീവിതത്തിൽ ധാരണ ചെയ്തത്, പ്രാക്ടിക്കൽ ജീവിതത്തെ പരിവർത്തനം ചെയ്തത്, അവർ മനുഷ്യനായി. പിന്നെ മനുഷ്യരിൽ ഉത്തമമാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണനെയും 9 കുരിയിലായി മഹിമ ചെയ്യുന്നു.
एक से एक ऊंची कुरियां गाई हुई
ई 9 कुलंगलुम ഒന്നിന് ഒന്നായി ഉയർന്ന കുലങ്ങളായി പാടുന്നു.
नौ कुरी के ब्राह्मण नौ ऋषियों से उनकी उत्पत्ति शुरू हुई.
9 കുലത്തിലെ ബ്രാഹ്മണൻ 9 ഋഷികളിലൂടെ അതിന്റെ ഉൽപ്പത്തി ഉണ്ടായി.
ऋषि मुनि जिन्होंने भगवान के आने पर पवित्रता को धारण किया, अपवित्र देह के संग का त्याग किया.
ഋഷി മുനി ആരാണോ ഭഗവാൻ വന്നതിനു ശേഷം പവിത്രതയെ ധാരണ ചെയ്തത്, അപവിത്ര ദേഹത്തിന്റെ സംഗത്തെ ത്യാഗം ചെയ്തത്,
അപവിത്ര സങ്കല്പം കാ ത്യാഗ് കിയ അപവിത്ര വൈബ്രേഷൻ കാ ത്യാഗ് കിയ
അപവിത്ര സങ്കല്പത്തെ ത്യാഗം ചെയ്തത്, അപവിത്ര വൈബ്രേഷനെ ത്യാഗം ചെയ്തത്,
അപവിത്ര കർമ്മ കാ ത്യാഗ് കിയ അപവിത്ര വാചാ കാ ത്യാഗ് കിയ
അപവിത്ര കർമ്മത്തെ ത്യാഗം ചെയ്തത്, അപവിത്ര വാചയെ ത്യാഗം ചെയ്തത്.
नौ श्रेष्ठ ऋषियों की औलाद नौ प्रकार के ब्राह्मण गाए हुए.
ആ 9 ശ്രേഷ്ഠ ഋഷിമാരുടെ സന്താനങ്ങൾ 9 പ്രകാരത്തിലെ ബ്രാഹ്മണനായി പാടുന്നു.
ഉന്ന നൌ ബ്രാഹ്മണോ മേ ബ്രഹ്മത്വ കീ പവർ ഹോതി ഹൈ നമ്പർ 1.
ആ 9 ബ്രാഹ്മണനിൽ ബ്രഹ്മതത്വത്തിന്റെ പവർ ഉണ്ടാകുന്നു. നമ്പർ 1
ജിൻസെ യേ നൗ ധർമ്മ ദുനിയാ കേ സ്ഥാപൻ ഹുവേ.
ആരിലൂടെയാണോ ഈ ലോകത്തിലെ 9 ധർമ്മം സ്ഥാപിക്കുന്നത്?
ജോ ഭഗവാൻ സേ രാജയോഗ സീഖ് കർകേ നമ്പർ 1 രാജായി പ്രാപ്ത കർതേ ഹൈ.
ആരാണോ ഭഗവാനിൽ നിന്ന് രാജയോഗം പഠിച്ച് നമ്പർ 1 രാജ്യാധികാരം പ്രാപ്തമാക്കുന്നത്?
സത്യുക്ത സൂര്യവംശ
ആ ഒൻപത് ധർമ്മമാണ് സത്യയുഗത്തിലെ സൂര്യവംശം.
സോലഹ കല സമ്പൂർണ്ണ കൃഷ്ണ കോ ഗായ ഹുവ ഹൈ നാരായണ കോ സോലഹ കല സമ്പൂർണ്ണ കഹാ ജാതാ ഹൈ.
പതിനാറ് കല സമ്പൂർണ്ണ കൃഷ്ണനെ പാടുന്നു, നാരായണനെ പതിനാറ് കല എന്ന് പറയുന്നു.
രാമ കോ ചൗദ കല കഹാ ജാതാ ഹൈ ചന്ദ്രവംശ.
രാമനെ പതിനാല് കല എന്ന് പറയുന്നു ചന്ദ്രവംശം. പിന്നെ വീണ്ടും ദ്വൈതവാദി ധർമ്മം ആരംഭിക്കുന്നു.
ദ്വൈതവാദി ധർമ്മം മേ ഹിസ്റ്ററി മിൽ റഹി ഹൈ മനുഷ്യോ കെ പാസ്.
ദ്വൈതവാദ ധർമ്മത്തിൽ മനുഷ്യരുടെ പക്കൽ ഹിസ്റ്ററി ലഭിക്കുന്നുണ്ട്.
देवताओं की हिस्ट्री क्यों नहीं मिल रही है?
എന്തു കൊണ്ട് ദേവതമാരുടെ ഹിസ്റ്ററി എന്തുകൊണ്ട് കിട്ടുന്നില്ല?
देवताओं की हिस्ट्री इसलिए नहीं मिल रही है कि आज से 2500 साल पहले महाभारी महाभारत विनाश हुआ था, लेकिन वो अर्ध विनाश हुआ था.
ദേവതമാരുടെ ഹിസ്റ്ററി അതുകൊണ്ടാണ് കിട്ടാത്തത്. അതായത് ഇന്നേക്ക് 2500 വർഷത്തിനു മുന്നേ മഹാഭാരി മഹാഭാരത വിനാശമുണ്ടായിരുന്നു, പക്ഷേ അത് അർദ്ധ വിനാശമായിരുന്നു. ആ സൃഷ്ടിയുടെ അർദ്ധ വിനാശത്തിൽ ഏതാണോ ഭാരതം അവിനാശി ഖണ്ഡമായിരുന്നത്,
उस अविनाशी खंड में भगवान की हुई स्थापना का लोप हो गया, देवताई धर्म का लोप हो गया.
आ अविनाशी खंडത്തിൽ ഭഗവാൻ ഉണ്ടാക്കിയ സ്ഥാപനം ലോപമായി,
देवताई बुद्धि क्षीण हो गई,
ദേവതമാരുടെ ധർമ്മം ക്ഷീണിച്ചു പോയി.
इसके लिए क्रिश्चियंस के ग्रंथों में और मुसलमानों के ग्रंथों में एक कथा आती है.
ഇതിനു വേണ്ടി ക്രിസ്ത്യൻസിന്റെ ഗ്രന്ഥത്തിലും മുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തിലും ഒരു കഥ വന്നിരിക്കുന്നു. ആദം പിന്നെ ഹവ്വയുടെ, ആദം പിന്നെ ഈവിന്റെ, അതായത് ഭഗവാൻ അവരടുത്ത് പറഞ്ഞു, നിങ്ങൾ ജന്നത്തിലേക്ക് പോകൂ, സ്വർഗത്തിലേക്ക് പോകൂ, പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം.
ജന്നത്ത് മേ ജോ ബാഡി കാ ഫൽ ഹൈ ഗന്ദം മത് ഖാനാ.
ആ സ്വർഗത്തിലെ ഏതാണോ ബോഡിയുടെ ഫലം ഗന്ദം, അത് കഴിക്കാൻ പാടില്ല.
മുസൽമാൻ ലോഗ് ഗന്ദം ഗേഹും കോ കഹതേ.
മുസ്ലിങ്ങൾ ഗോതമ്പിനെയാണ് ഗന്ദം എന്ന് പറയുന്നത്.
ഗേഹും കാ ആകാർ മനുഷ്യകേ മനുഷ്യോ മേ ജോ സ്ത്രീകേ അംഗ ഹൈ ഉൻസേ മിൽതാ ജുൽതാ ഹൈ.
ഗോതമ്പിന്റെ ആകൃതി മനുഷ്യരിലും ഏതാണോ സ്ത്രീയുടെ അംഗം അതുമായി സാമ്യമുള്ളതാണ്. അതിനു നേർക്ക് സൂചന നൽകുകയാണ്, അതായത് ഈ ദേഹത്തിന്റെ സുഖം ഭോഗിക്കാൻ പാടില്ല, ഇത് അഴുകിയ സുഖമാണ്. ഇതിന്റെ സുഖം ഭോഗിക്കുന്നതിലൂടെ ശരീരം ക്ഷീണിക്കുന്നു, മനസ്സ് ക്ഷീണിക്കുന്നു. മനസ്സും പിന്നെയും ശരീരവും ക്ഷീണിക്കുന്നതിലൂടെ റിസൾട്ട് എന്താണ് ഉണ്ടാകുന്നത്? മനുഷ്യൻ ധനഹീനരാകുന്നു.
मन सालिम रहे तो धन स्वतः ही आता रहता है।
മനസ്സും ബുദ്ധിയും നല്ലതായിരുന്നാൽ ആരോഗ്യമുള്ളതായാൽ ശരീരം ആരോഗ്യമുള്ളതായാൽ നല്ലതായാൽ അപ്പോൾ ധനം സ്വതവേ വരും। ശരീരവും ക്ഷീണിച്ചു മനസ്സും ക്ഷീണിച്ചു പിന്നെ ധനവും ക്ഷീണിച്ചു അപ്പോൾ പിന്നെ ദുർഗതി പ്രാപിച്ചു കൊണ്ടിരിക്കും।
സത്യുഗ ത്രേതാമേ രാമകൃഷ്ണ കീ ദുനിയാമേ പ്രകൃതി കുദരത്ത് സബ് പ്രകാര കേ സുഖ മുഹയ്യ കരാതി തി।
സത്യത്രേതായുഗത്തിൽ രാമകൃഷ്ണന്മാരുടെ ലോകത്തിൽ പ്രകൃതി എല്ലാ പ്രകാരത്തിലുള്ള സുഖവും സ്വതവേ ചെയ്തു തരുന്നു।
മനുഷ്യർക്കോ कोई काम करने की दरकार नहीं होती थी।
മനുഷ്യർക്ക് ഒരു കർമ്മവും ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു।
और आज की दुनिया में एक मनुष्य तो क्या पूरा परिवार कमाता है तो भी पूर्ति नहीं होती।
പിന്നെ ഇന്നത്തെ ലോകത്തിലാണെങ്കിലോ ഒരു മനുഷ്യൻ മാത്രമല്ല മുഴുവൻ പരിവാരവും സമ്പാദിക്കുന്നു എന്നിട്ടും പൂർത്തിയാകുന്നില്ല।
एक होती है सात्विक प्रकृति सतो प्रधान कुदरत और आज की दुनिया में है कुदरत तमो प्रधान तामसी प्रकृति।
ഒന്നാകുന്നു സ്വാത്വിക പ്രകൃതി സതോപ്രധാന പ്രകൃതി പിന്നെ ഇന്നത്തെ ലോകത്തിലാണെങ്കിലോ പ്രകൃതി തമോപ്രധാനം താമസി പ്രകൃതിയാണ്।
ഈ താമസി പ്രകൃതി കൈസേ ബന്തി ഹേ പ്രകൃതി മാനേ സ്വഭാവ സംസ്കാര।
ഈ താമസി പ്രകൃതി എങ്ങനെയാണ് ആകുന്നത്? പ്രകൃതി എന്നാൽ സ്വഭാവ സംസ്കാരം।
मनुष्यों की जब तामसी प्रकृति बनती है तो संघात रूप में जो प्रकृति अथवा कुदरत है वो भी तामसी बन जाती है।
മനുഷ്യൻ എപ്പോഴാണോ താമസി പ്രകൃതി ആകുന്നത് അപ്പോൾ അതിന്റെ സമൂഹ രൂപത്തിൽ ഏതാണോ പ്രകൃതി ഉള്ളത് അതേപോലെ നേച്ചർ ഉള്ളത് അതും കൂടി താമസിയായി തീരുന്നു।
മനുഷ്യോ കി ബുദ്ധി ജബ സാത്വിക ബന്തി ഹേ तो सत्युग में प्रकृति भी सात्विक बन जाती है।
മനുഷ്യരുടെ ബുദ്ധി എപ്പോഴാണ് സ്വാത്വികമാകുന്നത് അപ്പോൾ പ്രകൃതിയും സ്വാത്വികമായി തീരുന്നു।
और सब प्रकार के सुख मुहैया कराती है।
പിന്നെ എല്ലാ പ്രകാരത്തിലെ സുഖവും സ്വതവേ ചെയ്തു തരുന്നു।
तो ये मनुष्य की मन बुद्धि रूपी प्रकृति कैसे सात्विक बनी?
അപ്പോൾ ഈ മനുഷ്യരുടെ മനബുദ്ധി രൂപി പ്രകൃതി എങ്ങനെയാണ് സാത്വാത്വികമായത്? സ്വചിന്തനത്തിലൂടെയാണ് ആയത്।
സ്വമാനേ ആത്മ ആത്മക ചിന്തനമേ ജിതനാ ഹം രഹേംഗേ उतना हमारी प्रकृति हमारे स्वभाव संस्कार स्वतः ही सात्विक बन जावेगी।
സ്വ എന്നാൽ ആത്മ ആത്മചിന്തനത്തിൽ എത്രമാത്രം നമ്മൾ ഇരിക്കുകയാണ് അത്രയും നമ്മുടെ പ്രകൃതി നമ്മുടെ സ്വഭാവ സംസ്കാരം സ്വതവേ സ്വാത്വികമായി തീരും।
और हमारा वाइब्रेशन सात्विक होने से अगला जन्म जो हमें मिलेगा वो सात्विक परिवार में मिलेगा।
പിന്നെ ഏതാണോ നമ്മുടെ വൈബ്രേഷൻ സ്വാത്വികമാകുന്നത് കാരണം അടുത്ത ജന്മം ഏതാണോ നമുക്ക് കിട്ടുന്നത് അതും സ്വാത്വിക പരിവാരത്തിലായിരിക്കും കിട്ടുക। സ്വാത്വിക വാതാവരണത്തിൽ നമ്മുടെ ജന്മം ഉണ്ടാകും।
ആജ് ജന്മ ഹോ രഹേ ഹേ ഗന്ദേ നാലോ കേ കിനാരേ मक्खी मच्छरों की तरह जन्म हो रहे हैं।
इन जन्मम ഉണ്ടാകുന്നത് എവിടെയാണ്? അഴുകിയ നാളയിൽ ഓവചാലിന്റെ കരയിലാണ് ജന്മം ഉണ്ടാകുന്നത്। ഈച്ചയെ പോലെയും കൊതുകിനെ പോലെയും ജന്മം ഉണ്ടാകുന്നു।
സത്യഗുമെ ജോ ജന്മ ഹോഗാ വോ സാത്വിക പരിവാര മേ യഥാ രാജാ തഥാ പ്രജാ സബ് സുഖി ഹോംഗേ।
സത്യയുഗത്തിൽ ഏത് ജന്മമാണോ ഉണ്ടാകുന്നത് അവിടെ സ്വാത്വിക പരിവാരത്തിൽ യഥാരാജ തഥാ പ്രജ എല്ലാവരും സുഖിയായിരിക്കും. അങ്ങനത്തെ ജന്മമായിരിക്കും ഉണ്ടാകുക.
ऐसा जन्म देने के लिए भगवान अभी पढ़ाई पढ़ाई रहा है.
അങ്ങനത്തെ ജന്മം നൽകുന്നതിന് വേണ്ടി ഭഗവാൻ ഇപ്പോൾ പഠിപ്പ് പഠിപ്പിക്കുകയാണ്.
पढ़ाई का नाम है सहज राजयोग.
പഠിപ്പിന്റെ പേരാണ് സഹജ രാജയോഗം.
ये सहज राजयोग कोई मनुष्य मात्र नहीं सिखा सकता.
ഈ സഹജ രാജയോഗം ഏതൊരു മനുഷ്യർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല.
സഹജ രാജയോഗ से सारी दुनिया का परिवर्तन करता है.
സഹജ രാജയോഗത്തിലൂടെ മുഴുവൻ ലോകത്തിന്റെയും പരിവർത്തനം ചെയ്യുന്നു.
മനുഷ്യ മാത്ര का परिवर्तन करके जाता है.
മനുഷ്യ മാത്രരുടെ പരിവർത്തനം ചെയ്തു പോകുന്നു.
जब से द्वैतवादी दुनिया का शुरुआत हुआ तब से दुनिया प्रकृति, दुनिया और प्रकृति नेचर कुदरत ये नीचे गिरती चली आई है.
എപ്പോൾ മുതൽ ദ്വൈതവാദത്തിന്റെ ലോകം ആരംഭിച്ചു അപ്പോൾ മുതൽ ലോകവും പിന്നെ പ്രകൃതിയും നേച്ചറും കുദരത്തും എല്ലാം താഴെ വീണുകൊണ്ടിരുന്നു.
अभी 100-150 साल से माया का पंप एंड शो इतना बढ़ गया कि मनुष्य की वृद्धि साइंस से चमत्कृत हो गई.
ഇപ്പോൾ 100-150 വർഷത്തിനുള്ളിൽ മായയുടെ പോംപ് ആൻഡ് ഷോ ഇത്രയും വർദ്ധിച്ചു. അതായത് മനുഷ്യരുടെ ബുദ്ധി സയൻസിൽ ആകർഷിക്കപ്പെട്ടു.
വിജ്ഞാൻ മനുഷ്യ കീ പൈദൈസ്.
എന്തുകൊണ്ടെന്നാൽ സയൻസ് വിജ്ഞാനം ഇത് മനുഷ്യരുടെ ഉത്ഭവമാണ്.
മനുഷ്യ കീ രചന.
മനുഷ്യരുടെ രചനയാണ്.
लेकिन इस साइंस से भी बड़ी चीज है साइलेंस जो भगवान बाप आकर के स्थापन करते.
പക്ഷേ സയൻസിനേക്കാളും വലിയൊരു സാധനമുണ്ട്, വസ്തുവുണ്ട്, അതാണ് സൈലൻസ്. ഏതാണോ ഭഗവാൻ വന്ന് സ്ഥാപിക്കുന്നത്.
एक तरफ साइंस और एक तरफ साइलेंस.
ഒരു ഭാഗത്ത് സയൻസ് പിന്നെ മറുഭാഗത്ത് സൈലൻസ്.
आज से 5000 साल पहले भी ये महाभारी महाभारत ग्रह युद्ध हुआ था और ये लड़ाई चली थी.
ഇന്നേക്ക് 5000 വർഷത്തിനു മുന്നേയും ഈ മഹാഭാരി മഹാഭാരത ഗൃഹയുദ്ധം നടന്നിരുന്നു. പിന്നെ ഈ യുദ്ധം നടന്നിരുന്നു.
സയൻസ് ഡൗൺ കി ലഡായി और साइलेंस धारण करने वालों की लड़ाई.
साइंस ഉണ്ടാക്കിയവരുടെയും പിന്നെ സയലൻസ് ധാരണ ചെയ്യുന്നവരുടെയും യുദ്ധം.
जिन्होंने भगवान की सिखाई हुई साइलेंस को धारण किया वो पांडव कहे गए.
ഇനി ആരാണോ ഭഗവാൻ പഠിപ്പിച്ച സൈലൻസിനെ ധാരണ ചെയ്യുന്നത് അവരെയാണ് പാണ്ഡവർ എന്ന് പറയുന്നത്.
और जिन्होंने साइंस दान का पक्ष लिया बुद्धि के चमत्कार को सत्कार दिया वो कौरव और यादव कहे गए.
പിന്നെ ആരാണോ ശാസ്ത്രജ്ഞന്മാരുടെ പക്ഷം കൊടുക്കുന്നത് സയൻസ് ഉണ്ടാക്കിയവരുടെ പക്ഷം കൊടുക്കുന്നത് ബുദ്ധി ചമകൃതമാകുന്നത് ബുദ്ധി ആകർഷിക്കുന്നത് ബുദ്ധിയുടെ ചമത്കാരത്തെ സത്കാരം ചെയ്യുന്നത് അവരെ കൗരവരെന്നും യാദവരെന്നും പറയുന്നു.
ദൂസരെ ശബ്ദോ മേ राम और रावण संप्रदाय कहे गए.
മറ്റൊരു ശബ്ദത്തിൽ രാമൻ എന്നും രാവണ സമ്പ്രദായം എന്നും പറയുന്നു.
സയൻസ് ഓർ ശാസ്ത്ര ഏക മനുഷ്യ കി രചന ഹൈ യാ അനേകോ മനുഷ്യോ കി രചന ഹൈ.
സയൻസും പിന്നെ ശാസ്ത്രവും ഒരു മനുഷ്യരുടെ രചനയാണോ അല്ല അനേകം മനുഷ്യരുടെ രചനയാണോ? അനേക മനുഷ്യരുടെ രചനയാണ്. ഇത് വ്യഭിചാരത്തിന്റെ ഉത്ഭവമാണ്. വ്യഭിചാരം വൈശാലത്തിലാണോ ഉണ്ടാകുന്നത് അല്ല ശിവാലയത്തിലാണോ ഉണ്ടാകുന്നത്? എവിടെയാണോ വ്യഭിചാരം ഉണ്ടാകുന്നത് അതിനെയാണ് വൈശാലം എന്ന് പറയുന്നത്. പിന്നെ എവിടെയാണോ രാമന്റെ രാജ്യം ഉണ്ടാകുന്നത് യഥാ രാജാ രാമൻ തഥാ പ്രജ അവ്യഭിചാരിയാകുന്നു. അപ്പോൾ സയൻസ് ആകുന്നു അനേക ബുദ്ധികളാൽ ഉണ്ടാക്കിയത്. ശാസ്ത്രവും അനേക ബുദ്ധികളുടെ ജന്മമാണ്. ശാസ്ത്രം ഒരു മനുഷ്യനല്ല എഴുതിയത്. ആ ശാസ്ത്രത്തിന്റെ ആധാരത്തിൽ ആരാണോ നടക്കുന്നത് അതേപോലെ ആ സയന്റിസ്റ്റിന്റെ ശാസ്ത്രകാരന്മാരുടെ ആധാരത്തിൽ ആരാണോ നടക്കുന്നത് അവരെല്ലാം തന്നെ രാവണ സമ്പ്രദായമാണ്. അവരുടെ ബുദ്ധി ചമത്കൃതമായിരിക്കുകയാണ്, അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. പ്രഭാവിതരായിരിക്കുകയാണ്, ഭഗവാനിലല്ല പ്രഭാവിതരായത്. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ഒന്നാണ്, അതേപോലെ ശൈത്താൻ അനേകരാണ്.
शैतान रावण को कहा जाता है. रावण उसे कहा जाता है जो रुलाता है.
ശൈത്താൻ എന്ന് ആരെയാണ് പറയുന്നത്? രാവണനെയാണ് ശൈത്താൻ എന്ന് പറയുന്നത്. കരയിക്കുന്നവനെയാണ് രാവണൻ എന്ന് പറയുന്നത്.
बात बात में दुख पैदा करता है.
ഓരോ കാര്യത്തിലും ദുഃഖം ഉണ്ടാക്കുന്നു.
भगवान उसे कहा जाता है जिसके पीछे आखरीन जब दुनिया का अंत भी होगा तो सब मनुष्य आत्माओं की बुद्धि उस भगवान के पीछे भागेगी.
ഭഗവാൻ എന്നവരെയാണ് പറയുന്നത്. ആരുടെ പിന്നാലെയാണോ അവസാനത്തിൽ, എപ്പോഴാണോ ലോകത്തിന്റെ അവസാനമുണ്ടാകുന്നത്, അപ്പോൾ എല്ലാ മനുഷ്യാത്മാക്കളുടെയും ബുദ്ധി ആ ഭഗവാന്റെ പിറകെ ഓടും. എന്തുകൊണ്ടെന്നാൽ ആ ഗോഡ് ഈസ് ട്രൂത്ത് ഈ ലോകത്തിൽ പ്രത്യക്ഷമാകും. ഒരാളുടെ പുറകെ എപ്പോഴാണോ ബുദ്ധി ഓടുന്നത് അപ്പോൾ അവർ സ്വയം തന്നെ ഭഗവാനായി തെളിയും.
ഭഗവാൻ കി ബയോഗ്രാഫി ഭക്തി മാർഗ് മേ ഭാഗവത് കെ രൂപ് മേ ഗായി ഹുയി.
ഭഗവാന്റെ ബയോഗ്രഫി ജീവിതകഥ ഭക്തി മാർഗത്തിൽ ഭാഗവതത്തിന്റെ രൂപത്തിൽ പാടിയിരിക്കുന്നു.
ऐसे नहीं कि राम और कृष्ण के फॉलोअर्स ही भागेंगे.
മുഴുവൻ ലോകവും അവരുടെ പുറകെ ഓടും. അങ്ങനെയല്ല രാമകൃഷ്ണന്മാരുടെ ഫോളോവേഴ്സ് മാത്രമാണ് ഓടുക എന്നത്.
ഇബ്രാഹിം കെ ഫോളോവേഴ്സ് ചായ ഇസ്ലാമി ഹോ, ക്രിസ്ത്യൻസ് കെ ഫോളോവേഴ്സ് ചായ ക്രിസ്ത്യൻസ് ഹോ, ബുദ്ധ കെ ഫോളോവേഴ്സ് ബൗദ്ധ ഹോ.
അല്ല, ഇബ്രാഹിമിന്റെ ഫോളോവേഴ്സ് ഇസ്ലാമികൾ ആയാലും ക്രൈസ്റ്റിന്റെ ഫോളോവേഴ്സ് ക്രിസ്ത്യൻ ആയാലും ബുദ്ധന്റെ ഫോളോവേഴ്സ് ബുദ്ധരായാലും
ഗുരു നാനക് കെ ഫോളോവേഴ്സ് സിഖ് ഹോ ഓർ ശങ്കരാചാര്യ കെ ഫോളോവേഴ്സ് സന്യാസി ഹോ, മാർസി ദയാനന്ദ കെ ഫോളോവേഴ്സ് ആരി സമാജി ഹോ.
ഗുരുനാനാക്കിന്റെ ഫോളോവേഴ്സ് സിഖുകാരായാലും പിന്നെ ശങ്കരാചാര്യന്റെ ഫോളോവേഴ്സ് സന്യാസി ആയാലും മഹർഷി ദയാനന്ദിന്റെ ഫോളോവേഴ്സ് ആര്യ സമാജി ആയാലും
അഥവാ ലെനിൻ സ്റ്റാലിൻ കി ഔലാദ് ജിനോനെ അപ്നെ ദേശ് മേ രാജാവോ കോ കത്ലേആം കർ ദിയാ
അഥവാ ലെനിൻ സ്റ്റാലിന്റെ സന്താനങ്ങൾ ആരാണോ തന്റെ ദേശത്തിൽ രാജാക്കന്മാരെ തുടച്ചു മാറ്റിയത് വധിച്ചു കളഞ്ഞത് രാജാവിന്റെ പേരിൽ തന്നെ അവർക്ക് വെറുപ്പായിരുന്നു ഇനി എപ്പോഴാണോ ലോകത്തിൽ ആറ്റം ബോംബിലൂടെ വിനാശം ഉണ്ടാകുന്നത് അപ്പോൾ അവരും തലകുനിക്കും
ഓ ഗോഡ് ഫാദർ ചില്ലാവെങ്കിൽ
അല്ലയോ ഗോഡ് ഫാദർ ഓ ഗോഡ് ഫാദർ എന്ന് നിലവിളിക്കും
ഉൻകോ ഭീ എന്ത് സമയ മേ മാന്നാ പഡേഗാ കി മനുഷ്യ കൃത സയൻസ് സേ കുച്ച് ഭീ നഹീ ഹേ
അവർക്കും അന്തിമ സമയത്തിൽ അംഗീകരിക്കേണ്ടി വരും മനുഷ്യകൃതമായ സയൻസ് ഒന്നും തന്നെയല്ല എന്ന് പിന്നെ ഭഗവാൻ ഏത് ലോകമാണോ സ്ഥാപിക്കുന്നത് അതാണ് എല്ലാം എന്ന്
ഭഗവാൻ ആകർഷ ഇസ് ദുനിയാ മേ സഹജ രാജയോഗ കേ ദ്വാരാ രാജാഓ കി ദുനിയാ സ്ഥാപൻ കർത്ത ഹൈ
ഭഗവാൻ വന്ന് ഈ ലോകത്തിൽ സഹജ രാജയോഗത്തിലൂടെ രാജാക്കന്മാരുടെ ലോകമാണ് സ്ഥാപിക്കുന്നത്
ദുനിയാ മേ ഹിസ്റ്ററി മേ ഛോട്ടേ ബഡേ दुनिया के देश देशांतर में जो राजाएं हुए हैं उन राजाओं को राजाई की पढ़ाई किसने पढ़ाई कब पढ़ाई
ലോകത്തിൽ ഹിസ്റ്ററിയിൽ ചെറിയ വലിയ ലോകത്തിലെ ഏതൊക്കെ ദേശദേശാന്തരമുണ്ടോ അവിടെ രാജാക്കന്മാരുണ്ടായിരുന്നു ആ രാജാക്കന്മാരെ രാജാവാകാനുള്ള പഠിപ്പ് ആരാണ് പഠിപ്പിച്ചത് എപ്പോഴാണ് പഠിപ്പിച്ചത് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവില്ലേ ഈ കൺട്രോളിംഗ് പവർ അവരിൽ എങ്ങനെയാണ് വന്നത് എവിടെ നിന്നാണ് വന്നത് ഏതെങ്കിലും അങ്ങനെയുള്ള സമയം ഉണ്ടാവില്ലേ എപ്പോഴാണോ ആ രാജാക്കന്മാർ ഈ നിയന്ത്രിക്കാനുള്ള പവർ ധാരണ ചെയ്തത് കൺട്രോളിംഗ് പവർ ധാരണ ചെയ്തത്
കലിയുഗ കാ അന്ത കാ സമയ ഔർ സത്യുഗ കേ ആദി കാ ടൈം ജിസെ കഹതേ ഹൈ സംഗമ യുഗ
ഇതാണ് കലിയുഗത്തിന്റെ അവസാന സമയം പിന്നെ സത്യയുഗത്തിന്റെ ആദിയിലുള്ള സമയം അതിനെയാണ് സംഗമയുഗം എന്ന് പറയുന്നത് ഏതൊക്കെ 500-700 കോടി പുരുഷന്മാരുണ്ടോ ആ പുരുഷന്മാരിൽ ഉത്തമന്മാരായിട്ടുള്ള പാട്ടുധാരികൾ ആരാണ് അവർ ലോകത്തിൽ എല്ലാവരും പ്രത്യക്ഷമാകാൻ പോവുകയാണ് ആ ഉത്തമ പാട്ടുധാരികളുടെ ഓർമ്മയ്ക്കായിട്ട് സ്മാരകമായിട്ട് ഓരോ ധർമ്മത്തിലും ഇന്ന് മാലാരൂപി സംഘടന പ്രസിദ്ധമാണ് എല്ലാ ധർമ്മത്തിലും ഫോളോവേഴ്സും ഈ മാല കറക്കുന്നുണ്ട്
പരന്തു ജാനത്തെ നീ ये गोल गोल मणके उन आत्माओं की याद गा रहे हैं।
पक्षे അറിയുന്നില്ല, അതായത് ഈ ഗോളാകൃതിയിലുള്ള മണികൾ ആ ആത്മാക്കളുടെ സ്മാരകമാണ്. ഭഗവാൻ വന്ന് ഏത് ആത്മാക്കളെയാണോ അങ്ങനെ ജപിക്കാൻ യോഗ്യരാക്കിയത്, സ്മരിക്കാൻ യോഗ്യരും ഭഗവാൻ വന്നാണ് ആക്കിയത്.
वो माला के मणके अभी संसार में गुप्त रूप में पांडवों की तरह राजयोग सीख रहे हैं।
ആ മാലയുടെ മണികൾ ഇപ്പോൾ ഗുപ്ത വേഷത്തിൽ ലോകത്തിൽ പാണ്ഡവരെ പോലെ രാജയോഗം പഠിക്കുകയാണ്.
ഈ രാജയോഗ സീഖനെ കെ ലിയെ कोई झांझ मृदंग मजीरा बजाने की दरकार नहीं है।
ये राजयोगम पढ़ने दिने वेंडी एदोरे विदा मृदंगमो चंडे यो कोट्टेंडा आवश्यक मिल्ला, वाद्यो बगरनंगल उन्नुम कोट्टेंडा आवश्यक मिल्ला।
ये कोई देह का योग नहीं है कि आसन प्राणायाम लगाना पड़े। ये आसन प्राणायाम
ഇതേതൊരു ദേഹത്തിന്റെ യോഗവുമല്ല, അതായത് ആസനവും പ്രാണായാമവും ചെയ്യേണ്ടി വരുമെന്ന്. ഈ ആസനവും പ്രാണായാമവും ദേഹത്തിന്റെ പ്രക്രിയയാണ്. രാജയോഗം എന്നത് ആത്മാവിന്റെ പുരുഷാർത്ഥമാണ്.
ആത്മാ മനബുദ്ധി കോ കഹാ ജാതാ ഹൈ,
ആത്മാവെന്ന് മനബുദ്ധിയെയാണ് പറയുന്നത്.
മനുഷ്യ മർ ജാതാ ഹൈ തോ മനബുദ്ധി രൂപി ആത്മാ കി ശക്തി നിക്കൽ ഗയി.
മനുഷ്യൻ മരിക്കുമ്പോൾ മനബുദ്ധി രൂപി ആത്മാവിന്റെ ശക്തി പുറത്തു പോകുന്നു.
ഐസേ നീ കഹതേ കി മനബുദ്ധി ഉസ്മേ അബി രഹ ഗയി.
ഇങ്ങനെ പറയില്ല, അതിൽ മനബുദ്ധി ഇപ്പോഴും ഇരിക്കുന്നു എന്ന്, അവിൽ അതിൽ അവശേഷിച്ചു എന്ന്.
क्या चीज निकल गई? मनन चिंतन करने की पावर चली गई.
എന്ത് സാധനമാണ് പോയത്? എന്ത് വസ്തുവാണ് പോയത്? മനന ചിന്തനം ചെയ്യാനുള്ള പവർ ആണ് പോയത്, ശക്തിയാണ് പോയത്.
फैसला करने की शक्ति निकल गई. और उस मन बुद्धि में जो अनेक जन्मों के संस्कार भरे हुए हैं, अच्छे और बुरे संस्कार, वो मन बुद्धि के साथ ही चले गए.
തീരുമാനം എടുക്കാനുള്ള ശക്തിയാണ് പുറത്തു പോയത്. പിന്നെ ആ മനബുദ്ധിയിൽ ഏതാണോ അനേക ജന്മത്തിന്റെ സംസ്കാരം നിറഞ്ഞിരിക്കുന്നത്, നല്ലതും ചീത്തയുമായ സംസ്കാരം, അത് മനബുദ്ധിയുടെ കൂടെ തന്നെ പോയി.
ഈ മനബുദ്ധി രൂപി ആത്മാ ജ്യോതിബിന്ദുക്കെ രൂപമേ ऐसा छोटा सा रिकॉर्ड है.
ഈ മനബുദ്ധി രൂപി ആത്മാവ് ജ്യോതിബിന്ദുവിന്റെ രൂപത്തിൽ അങ്ങനെ ഒരു ചെറിയ റെക്കോർഡാണ്.
छोटा सा टैप है जिसमें 84 जन्मों का पार्ट भरा हुआ है.
ചെറിയ ഒരു ടേപ്പ് ആണ്, ഏതിലാണോ 84 ജന്മത്തിന്റെ പാർട്ട് നിറഞ്ഞിരിക്കുന്നത്.
ये आत्मा कितनी जबरदस्त कुदरत है.
ആത്മാവ് എത്രമാത്രം ശക്തിശാലിയായ പ്രകൃതിയാണ്. ഇതിന്റെ ഹിസ്റ്ററി വന്ന് ഭഗവാൻ അച്ഛനാണ് പറഞ്ഞു തരുന്നത്. ഇതിന്റെ ഹിസ്റ്ററി വന്ന് ഭഗവാൻ അച്ഛനാണ് പറഞ്ഞു തരുന്നത് തന്റെ ആത്മാവിന്റെ 84 ചക്രത്തെ അറിയുന്നതിനു വേണ്ടി.
और परमात्मा बाप के बायोग्राफी को जानने के लिए.
അതുപോലെ പരമാത്മാ ബാപ്പിന്റെ ബയോഗ്രാഫിയെ അറിയുന്നതിനു വേണ്ടി.
इस एक संगम युग के जन्म में ही मनुष्य मात्र को मौका मिलना है और मिलता है.
ഈ ഒരു സംഗമയുഗത്തിന്റെ ജന്മത്തിൽ തന്നെയാണ് മനുഷ്യർക്കെല്ലാം അവസരം കിട്ടുന്നത്. അതേപോലെ കിട്ടുകയും വേണം.
മിൽ റഹാ ഹൈ,
കിട്ടുന്നുമുണ്ട്.
ഇസ്കെ അലാവാ ഓർ കോയി ജന്മ നഹീ ഹോഗാ जहाँ मनुष्य आत्माएं अनेक जन्मों की राजाई प्राप्त कर सके।
ഇതുകൂടാതെ വേറൊരു ജന്മവും ഉണ്ടാവില്ല എവിടെയാണോ മനുഷ്യാത്മാക്കൾ അനേക ജന്മത്തിന്റെ രാജ്യാധികാരം പ്രാപ്തമാക്കുന്നതായി. ഈ ജന്മജന്മാന്തരത്തിന്റെ രാജ്യാധികാരം ഭഗവാൻ വന്നിട്ടാണ് നൽകുന്നത്. പക്ഷേ ആരാണോ പഠിക്കുന്നത് അവർ പ്രാപ്തമാക്കും.
मनुष्य पढ़ाई पढ़ाते हैं तो एक जन्म के लिए डॉक्टर बनावेंगे, इंजीनियर बनावेंगे, वकील बनावेंगे, जज बनावेंगे।
മനുഷ്യർ പഠിപ്പ് പഠിപ്പിക്കുമ്പോൾ ഒരു ജന്മത്തേക്ക് വേണ്ടി ഡോക്ടറാക്കും, ഇഞ്ചിനീയറാക്കും, വക്കീലാക്കും, ജഡ്ജാക്കും.
और वो भी कोई जरूरी नहीं कि पढ़ाई पढ़ने के बाद डॉक्टर, जज या इंजीनियर बने ही जावे।
ഇത് യാതൊരുവിധ ആവശ്യവുമില്ല പഠിപ്പ് പഠിച്ചതിന് ശേഷം ഡോക്ടറോ ജഡ്ജോ എഞ്ചിനീയറോ ആകുമെന്ന്.
ഭഗവാൻ ബാപ് തോ ഗ്യാരണ്ടി ദേതേ ഹേ കി മേ ജോ പഠായി ആകർകെ പഠാതാ ഹൂ അഗർ തും റെഗുലർ പഠേംഗേ തോ ഗ്യാരണ്ടി സേ രാജ പരിവാർ കേ മണകേ ബനേംഗേ.
പിന്നെ ഭഗവാൻ അച്ഛൻ ഈ ഗ്യാരണ്ടി നൽകുകയാണ്, അതായത് നിങ്ങൾ ഈ പഠിപ്പ് വന്ന് പഠിക്കുകയാണ്, അതേപോലെ റെഗുലറായി പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഏത് പഠിപ്പാണോ വന്ന് പഠിക്കുന്നത് അത് റെഗുലറായി പഠിക്കുകയാണെങ്കിൽ അപ്പോൾ ഗ്യാരണ്ടിയാണ് രാജപരിവാരത്തിലെ മണിയാകുമെന്നുള്ളത്. രാജപരിവാരത്തിന്റെ അംഗമായി മാറും. ഏതാണോ ജന്മജന്മാന്തരത്തിൽ രാജപരിവാരം ഭഗവാൻ വന്ന് ഉണ്ടാക്കുന്നത്,
ഈ രാജപരിവാർ 16108 ആത്മാവും
ഈ രാജപരിവാരം 16108 ആത്മാക്കളുടെ രാജപരിവാരമാണ്.
पढ़ने वाले लाखों की तादाद में होंगे, सारी दुनिया भगवान की ये पढ़ाई पढ़ेगी।
പഠിക്കുന്നവർ ലക്ഷക്കണക്കിലുണ്ട്, മുഴുവൻ ലോകവും ഭഗവാന്റെ ഈ പഠിപ്പ് പഠിക്കും.
लेकिन नंबरवार ऊंच पद पाने वाले सिर्फ 16108 बनेंगे।
പക്ഷേ നമ്പർവാർ ഉയർന്ന പദവി നേടുന്നവർ 16108 മാത്രമാണ്. ആരാണോ ജന്മജന്മാന്തരം രാജപരിവാരത്തിൽ ജന്മമെടുത്തുകൊണ്ടേയിരിക്കും, രാജകുമാരനും രാജകുമാരിയും ആയിക്കൊണ്ടിരിക്കും, രാജ്യാധികാരം പ്രാപ്തമാക്കിക്കൊണ്ടേയിരിക്കും,
രാജാറാണി മഹാരാജാ മഹാറാണി ബന്തിരഹേംഗേ,
രാജാറാണി അതേപോലെ മഹാരാജ മഹാറാണി ആയിക്കൊണ്ടേയിരിക്കും. നന്നായി പഠിപ്പ് പഠിക്കുകയാണെങ്കിൽ നല്ല പദവിയും നേടാം.
ഭഗവാൻ കി പഠായി പഠത്തെ പഠത്തെ ശൈതാൻ കെ ചക്കർ മേ ആതേ രഹേംഗേ തോ കോയി കോയി ജനം മേ ദാസ ദാസി ഭി ബൻ സക്തേ ചാണ്ടാല ഭി ബൻ സക്തേ ഹേ.
ഭഗവാന്റെ പഠിപ്പ് പഠിച്ചു പഠിച്ച് ശേതാന്റെ ചക്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചില ചില ജന്മങ്ങളിൽ ദാസദാസിയും ആവേണ്ടി വരും, ചാണ്ടാളനും ആകും. രാജപരിവാരത്തിലെ ചാണ്ടാളർ വേറെ തന്നെയാണ്, ദാസദാസിയും വേറെ തന്നെയാണ്. പിന്നെ പ്രജകളുടെ പരിവാരത്തിലെ സാഹുക്കാരുടെ ദാസദാസി, ധനവാന്റെ ദാസദാസി വേറെ തന്നെയാണ്. അവരുടെ ചാണ്ടാളറും വേറെ തന്നെയാണ്. ഈ മുഴുവൻ കണക്കുകളും ജന്മജന്മാന്തരത്തിലെ ഇപ്പോഴാണ് തയ്യാറാകുന്നത്.
ഭഗവാൻ
ഈ സൃഷ്ടിയിൽ കൂടെ കൂടെ വരുന്നില്ല.
जैसे कुम्हार है एक बार डंडा चकले में लगाता है और चकला चालू हो जाता है।
ഇതുപോലെ കുശവനുണ്ട്, ഒരു പ്രാവശ്യം ആ വടി ആ ചക്രത്തിൽ വെക്കുകയാണെങ്കിൽ ആ ചക്രം ആരംഭിക്കുകയാണ്, അത് ചലിക്കാൻ തുടങ്ങുകയാണ്. അതേപോലെ ഈ സൃഷ്ടി രൂപി ചക്രമാണ്.
ഭഗവാന് ബാപ് ആകർക്ക് ഏക ബാർ ജ്ഞാന കാ ദണ്ഡ ഘുമാത്ത ഹൈ.
ഈ സൃഷ്ടി രൂപി ചക്രത്തിൽ ഭഗവാൻ അച്ഛൻ വന്ന് ഒരു പ്രാവശ്യം ജ്ഞാനത്തിന്റെ വടി കറക്കുന്നു. പിന്നെ ഈ സൃഷ്ടി 5000 വർഷം വരെ അതേപോലെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു.
जो जानवरियत के अवतार हैं, संसार में जानवरियत फैलाने वाले हैं।
എപ്പോഴാണ് ആ പവർ മന്ദഗതിയിലാകുന്നത്, അപ്പോൾ ആ മൃഗീയതയുടെ അവതാരത്തിലുള്ളവർ ലോകത്തിൽ മൃഗീയത വ്യാപിപ്പിക്കുന്നു. അവർ ദ്വൈതവാദം വ്യാപിപ്പിക്കുന്നു.
दो धर्मों से चार धर्म शुरू हो जाते हैं, चार से आठ मतें शुरू हो जाती हैं, और सब आपस में लड़ते झगड़ते।
രണ്ട് രണ്ട് ധർമ്മങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുന്നു, രണ്ട് ധർമ്മത്തിൽ നിന്ന് നാല് ധർമ്മം ആരംഭിക്കാൻ തുടങ്ങുന്നു, നാലിൽ നിന്ന് എട്ട് മതങ്ങൾ ആരംഭിക്കുന്നു, പിന്നെ പരസ്പരം വഴക്കും വക്കാളവും തുടങ്ങുന്നു. ദ്വാപരയുഗം പിന്നെ കലിയുഗമായി മാറുന്നു. കലിയുഗത്തെ പറയുന്നു കലഹ ക്ലേശങ്ങളുടെ ലോകം. ഈ കലഹ ക്ലേശങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? എപ്പോഴാണോ മതങ്ങളിൽ വ്യഭിചാരം ആരംഭിക്കുന്നത്?
അനേക മത രാവണ രാജ്യ
അനേക മതത്തിന്റെ രാവണ രാജ്യം ഉണ്ടാക്കുന്നു. ഇന്നേക്ക് 200-300 വർഷത്തിന് മുന്നേ ലോകത്തിൽ ദേശദേശാന്തരങ്ങളിൽ രാജാക്കന്മാരുടെ രാജ്യമായിരുന്നുവോ? അല്ല, പ്രജാതന്ത്ര രാജ്യമായിരുന്നുവോ? ആരോ പറഞ്ഞു രാജാക്കന്മാരുടെ രാജ്യമായിരുന്നു എന്ന്.
अंत में आकर के माया रावण इतना प्रबल हो जाता है, 10 शीश वाला रावण इतनी प्रबलता धारण करता है.
ഇപ്പോൾ അവസാനത്തിൽ വന്ന് മായാ രാവണൻ ഇത്രയും പ്രബലമാകുന്നു, 10 തലയുള്ള രാവണൻ ഇത്രയും പ്രബലത ധാരണ ചെയ്യുന്നു. അതായത് ഇന്ന് ലോകത്തിലെ എല്ലാ ദേശത്തും പ്രജാതന്ത്രം ആരംഭിക്കുന്നു. ഇന്ന് എല്ലാ ലോകത്തിലും എല്ലാ ദേശങ്ങളിലും പ്രജാതന്ത്ര രാജ്യം ആരംഭിച്ചു. നേപ്പാളിൽ ഇന്ന് വരെ രാജാക്കന്മാരുടെ രാജ്യമായിരുന്നു. ഇപ്പോൾ അവിടെയും പ്രജാതന്ത്ര രാജ്യം ആരംഭിച്ചു.
ഭഗവാൻ കേത്തെ ബേക്കായതേ രാജ്യ.
ഈ പ്രജകളുടെ മേൽ പ്രജകളുടെ രാജ്യം ഭഗവാൻ പറയുകയാണ്, ഇത് നിയമരഹിതമായ രാജ്യമാണ്.
इस राज्य में कोई धनी धोरी नहीं, तुंडे तुंडे मतर भिन्ना, जिसको जो मन में आता है सोई कानून बनाते रहते हैं.
ആ രാജ്യത്തിൽ ഏതൊരു വിധ നാഥനോ ജോലിയോ ഇല്ല. തുണ്ടേ തുണ്ടേ മദർ ഭിന്ന, ആർക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അങ്ങനെ തന്നെ നിയമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു.
ഭഗവാൻ
ഇപ്പോൾ ഭഗവാൻ ബാബി സൃഷ്ടിയിൽ വരുമ്പോൾ ഗുപ്തമായി രാജാവിന്റെ സ്ഥാപനം ചെയ്യുകയാണ്. ഇത് ഗുപ്ത പാണ്ഡവരുടെ ഗുപ്ത ഗവൺമെന്റ് ആണ്. ഇത് കുറച്ചു വർഷത്തിനുള്ളിൽ തന്നെ ലോകത്തിൽ പ്രഖ്യാതമാവാൻ പോവുകയാണ്, വിഖ്യാതമാകാൻ പോവുകയാണ്. ഏതാണോ അനേക അനേക മാനവീയ ധർമ്മങ്ങളുള്ളത്, പിന്നെ അവരുടെ ഫോളോവേഴ്സ് ഉള്ളത്, അവരിൽ ഏതൊക്കെയാണോ ശ്രേഷ്ഠ ശ്രേഷ്ഠമായിരിക്കുന്ന ആത്മാക്കൾ, എന്തുകൊണ്ടെന്നാൽ എല്ലാ ധർമ്മത്തിലും ശ്രേഷ്ഠതയും ഉണ്ട്. ഓരോ ധർമ്മത്തിന്റെ ഫോളോവേഴ്സിലും നല്ലതിൽ നല്ലവരും ഉണ്ട്, മോശത്തിൽ മോശമുള്ളവർ കൂടി ഉണ്ട്. അപ്പോൾ ഓരോ ധർമ്മത്തിൽ നിന്നും ശ്രേഷ്ഠ ശ്രേഷ്ഠമായിട്ടുള്ള ആത്മാക്കളെ ഭഗവാൻ ബാബ് തിരഞ്ഞെടുക്കുകയാണ്, ഭഗവാൻ അച്ഛൻ തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളും പൂർത്തിയാകും. മാല തയ്യാറാകും, പഠിപ്പ് പൂർത്തിയാകും, പിന്നെ നമ്പർ ഡിക്ലെയർ ആവാൻ തുടങ്ങും.
ജൈസേ വോ പഠായിയാ ഹോതി ഹൈ തോ ഉസ്മേ സ്കോളർഷിപ് പാനേ വാലേ ബഹുത് തോഡേ ഹോതേ ഹൈ.
ഏതുപോലെ ആ പഠിപ്പുണ്ട്, അതിൽ സ്കോളർഷിപ്പ് എടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. പിന്നെ ഫസ്റ്റ് ക്ലാസ് നേടുന്നവരുടെ സംഖ്യ അതിലും കൂടുതലാണ്. പിന്നെ സെക്കൻഡ് ഡിവിഷനിൽ വരുന്നവരുടെ സംഖ്യ അതിലും കൂടുതലാണ്. പിന്നെ തേർഡ് ക്ലാസ് പാസ്സാകുന്നവരുടെ സംഖ്യ വളരെ അധികമാണ്. അതേപോലെ ഈശ്വരീയ പഠിപ്പ് ഏതാണോ, ആ പഠിപ്പിൽ ആരാണോ സ്കോളർഷിപ്പ് നേടുന്നവർ, അവർ എട്ട് ഫരിഷ്തകളാണ്. ആർക്കാണോ എല്ലാ ധർമ്മത്തിലും മഹിമയുള്ളത്,
ഹിന്ദുവോ മേ നവഗ്രഹോ കേ രൂപ മേ ഉൻകാ പൂജൻ ഹോതാ ഹൈ.
ഹിന്ദുക്കളിൽ നവഗ്രഹത്തിന്റെ രൂപത്തിൽ അവരെ പൂജിക്കുന്നു.
ദക്ഷിണ ഭാരത് മേ അഷ്ടദേവോ കേ രൂപ മേ ഉൻകേ മന്ദിർ ബൻതേ ഹൈ പൂജൻ ഹോതാ ഹൈ.
ദക്ഷിണ ഭാരതത്തിൽ അഷ്ടദേവതകളുടെ രൂപത്തിൽ അവരുടെ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു, പൂജിക്കുന്നു.
മുസൽമാനോ മേ ഖുർആൻ മേ ഭീ ലിഖാ ഹുവാ ഹൈ कि जब कयामत होती है तो खुदा के तख्त को आठ फरिश्ते उठाते हैं.
മുസ്ലിങ്ങളുടെ ഖുറാനിലും എഴുതിയിരിക്കുന്നു, അതായത് എപ്പോഴാണോ വിനാശത്തിന്റെ സമയം ഉണ്ടാകുന്നത്, അപ്പോൾ അല്ലാഹുവിന്റെ സിംഹാസനത്തെ എട്ട് ഫരിഷ്തകൾ ഉയർത്തിയെന്ന്. ആ സ്കോളർഷിപ്പ് നേടുന്നവരുടെ റിസൾട്ട് വരാനും ആരംഭിച്ചു കഴിഞ്ഞു.
और दुनिया के लोग रावण के भाई की तरह कुंभकर्ण की निद्रा में सोए हुए.
പിന്നെ ലോകത്തിലെ മനുഷ്യർ രാവണന്റെ സഹോദരന്മാരെ പോലെ കുംഭകർണന്റെ ഉറക്കത്തിൽ ഉറങ്ങിയിരിക്കുകയാണ്.
ഓം ശാന്തി.
ഓം ശാന്തി.